കർത്താവിന്റെ മുമ്പിൽ നീതിമാനെന്നും രാജാവിന്റെ സന്നിധിയിൽ വിജ്ഞനെന്നും നടിക്കരുത്. അനീതി തുടച്ചു നീക്കാൻ കരുത്തില്ലെങ്കിൽ ന്യായാധിപനാകാൻ ശ്രമിക്കരുത്. ശക്തനെ നീ ഭയപ്പെടുകയും അങ്ങനെ നിന്റെ നീതിനിഷ്ഠ കളങ്കിതമാവുകയും ചെയ്യും. സമൂഹത്തെ നിന്ദിക്കരുത്. ജനങ്ങളുടെ മുമ്പാകെ നിനക്ക് അപകീർത്തി വരുത്തുകയും അരുത്. പാപം ആവർത്തിക്കരുത്. ആദ്യത്തേത് പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. എന്റെ നിരവധിയായ കാഴ്ചകൾ അവിടുന്ന് പരിഗണിക്കും. ഞാൻ അർപ്പിക്കുന്നത് അത്യുന്നതനായ ദൈവം സ്വീകരിക്കുമെന്ന് പറയരുത്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത്. സന്തപ്ത ഹൃദയനെ പരിഹസിക്കരുത്. ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഒരുവനുണ്ട്. സഹോദരനെ ചതിക്കാൻ ശ്രമിക്കരുത്. സ്നേഹിതനോടും അങ്ങനെ തന്നെ. കള്ളം പറയരുത്. കളവ് പറയുന്ന ശീലം നന്മ വരുത്തുകയില്ല. മുതിർന്നവരുടെ മുമ്പിൽ പുലമ്പരുത്. പ്രാർത്ഥനയിൽ വാചാലത വേണ്ട. കഠിനാധ്വാനമോ വയലിലെ വേലയോ വെറുക്കരുത്. അത്യുന്നതൻ നിശ്ചയിച്ചതാണ് അത്. പാപികളുടെ ഗണത്തിൽ ചേരരുത്. ശിക്ഷ വിദൂരത്തല്ലെന്ന് ഓർക്കുക. അത്യന്തം വിനീതനാകുക. എന്തെന്നാൽ അധർമ്മയ്ക്ക് അഗ്നിയും പുഴുവുമാണ് ശിക്ഷ. സ്നേഹിതനെ പണത്തിനു വേണ്ടിയോ സഹോദരനെ ഓഫിയർ പൊന്നിനു വേണ്ടിയോ കൈമാറരുത്. നല്ലവളും വിവേകിനിയുമായ ഭാര്യയെ ഉപേക്ഷിക്കരുത്. എന്തെന്നാൽ അവരുടെ സ്വഭാവവൈശിഷ്ട്യം സ്വർണത്തെക്കാൾ വിലയേറിയതാണ്. വിശ്വസ്തനായ ദാസനോടോ സത്യസന്ധനായ വേലക്കാരനോടോ നിജമായി പെരുമാറരുത്. ബുദ്ധിമാനായ ദാസനെ ഹൃദയപൂർവ്വം സ്നേഹിക്കുക. അവന്റെ സ്വാതന്ത്ര്യത്തിൽ കൈവിടത്തരുത്. നിന്റെ ആടുമാടുകളെ പരിപാലിക്കുക. പ്രയോജനമെങ്കിൽ അവയെ സൂക്ഷിക്കുക. നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക. ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക. നിന്റെ പുത്രിമാർ ചാരിത്രവതികളായിരിക്കാൻ ശ്രദ്ധ പതിക്കുക. അതിലാളനമരുത്. പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ വലിയൊരു ചുമത്തല തീരുന്നു. വിവേകമുള്ള ഒരുവന് വേണം അവളെ നൽകാൻ. ഇഷ്ടപത്നിയെ ഉപേക്ഷിക്കരുത്. ഇഷ്ടമില്ലാത്ത ഭാര്യയെ വിശ്വസിക്കരുത്. പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക. നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്. മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക. നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും? പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക. അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക. സർവശക്തിയോടും കൂടി സൃഷ്ടാവിനെ സ്നേഹിക്കുക. അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത്. കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പന പ്രകാരമുള്ള വിഹിതം അവന് നൽകുകയും ചെയ്യുക. ആദ്യ ഫലങ്ങൾ, പ്രായച്ചിത്ത ബലി, ബലിമൃഗത്തിന്റെ കുറക്, പ്രതിഷ്ഠാബലി, വിശുദ്ധ വസ്തുക്കളുടെ ഓഹരി എന്നിവയാണ് അവന്റെ വിഹിതം. ദരിദ്രനെ കൈതുറന്നു കൊടുക്കുക. അങ്ങനെ നീ അനുഗ്രഹപൂർണനാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ഉദാരമായി നൽകുക. മരിച്ചവരോടുള്ള കടമ മറക്കരുത്. കരയുന്നവനിൽ നിന്ന് മുഖം തിരിക്കരുത്. വിലപിക്കുന്നവനോടുകൂടെ വിലപിക്കുക. രോഗിയെ സന്ദർശിക്കുന്നതിൽ വൈമനസ്യം കാണിക്കരുത്. അത്തരം പ്രവൃത്തികൾ നിന്നെ പ്രിയങ്കരനാക്കും. ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്ത്യത്തെ പറ്റി ഓർക്കണം. എന്നാൽ നീ പാപം ചെയ്യുകയില്ല. ശക്തനോട് മത്സരിക്കരുത്. നീ അവന്റെ പിടിയിൽപ്പെടും. ധനവാനുമായി കലഹിക്കരുത്. അവൻ നിന്നെ നശിപ്പിക്കും. സ്വർണം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. രാജാക്കന്മാരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. വായാടിയോട് വാദിച്ച് അവന്റെ അഗ്നിയിൽ വിറകിട്ട് കൊടുക്കരുത്. സംസ്കാര ശൂന്യനോട് അധികം അടുക്കരുത്. നിന്റെ പൂർവികന്മാർ കൂടി അപമാനമേൽക്കും. പശ്ചാത്തപിക്കുന്ന പാപിയെ പരിഹസിക്കരുത്. നമുക്കും തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ഓർക്കണം. വൃദ്ധരെ നിന്ദിക്കരുത്, നമുക്കും പ്രായമാവുകയല്ലേ. ആരുടെയും മരണത്തിൽ സന്തോഷിക്കരുത്, നമുക്കും മരണമുണ്ട്. ജ്ഞാനിയുടെ മൊഴികളെ നിസ്സാരമാക്കരുത്. ആപ്തവാക്യങ്ങൾ ഹൃദ്യസ്ഥമാക്കുക, അവ നിന്നെ പ്രബോധിപ്പിക്കും. മഹാന്മാരെ സേവിക്കേണ്ടത് എങ്ങനെയെന്ന് നീ ശീലിക്കുകയും ചെയ്യും. വൃദ്ധരുടെ ഉപദേശം ആദരിക്കുക, എന്തുകൊണ്ടെന്നാൽ അവർ തന്നെ ഞങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നാണ് പഠിച്ചത്. അവരിൽ നിന്ന് നിനക്ക് അറിവ് ലഭിക്കും, അവസരത്തിനൊത്ത് മറുപടി പറയാൻ നിനക്ക് കഴിയും. പാവിയുടെ കനൽ ഊതിക്കത്തിക്കരുത്, അതിന്റെ ജ്വാലയിൽ നീ ദഹിച്ചുപോകും. ഉദ്ധതനോട് കിടമത്സരം വേണ്ട, നിന്റെ വാക്കുകൾ കൊണ്ട് തന്നെ അവൻ നിനക്ക് കെണിയൊരുക്കും. നിന്നേക്കാൾ പ്രബലിന് കടം കൊടുക്കരുത്, കൊടുത്താൽ പോയത് തന്നെ. കഴിവിനപ്പുറം ജാമ്യം നിൽക്കരുത്, നിന്നാൽ പണം കരുതിക്കൊള്ളുക. ന്യായാധിപനെതിരെ വ്യവഹരിക്കരുത്, വിധി അവന് അനുകൂലമായേ വരൂ. വഴക്കാളിയോടുകൂടെ നടക്കരുത്, അവൻ നിനക്ക് ഭാരമായിത്തീരും. അവൻ തോന്നുംപടി നടന്ന് നിന്നെയും അപകടത്തിൽ ചാടിക്കും. ക്ഷിപ്രകോപിയോട് വഴക്കിന് നിൽക്കുകയോ അവനോടത്ത് വിജന പ്രദേശത്ത് സഞ്ചരിക്കുകയോ അരുത്. രക്തം ചൊരിയാൻ അവന് മടിയില്ല, സഹായിക്കാൻ ആരുമില്ലെന്ന് കണ്ടാൽ അവൻ അടിച്ചു വീഴ്ത്തും. ഫോഷന്റെ ഉപദേശം തേടരുത്, അവന്റെ രഹസ്യം സൂക്ഷിക്കാനാവില്ല. ഗോപ്യമായി കണ്ടതൊന്നും അന്യർ കാണുക ചെയ്യരുത്, അവനത് എങ്ങനെ മുതലാക്കുമെന്ന് ആർക്കറിയാം. എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത്, അത് നിന്റെ സന്തോഷം കെടുത്തിയേക്കാം. പഴയ സ്നേഹിതനെ പരിത്യജിക്കരുത്, പുതിയവനവനെ തുല്യനായിരിക്കില്ല. പുതിയ സ്നേഹിതൻ പുതിയ വേനൽ പോലെ പഴകം തോറും ഹൃദ്യതയേറും. പാപിയുടെ ഭാഗ്യത്തിൽ അസൂയപ്പെടരുത്, അവന്റെ അവസാനം നിനക്കറിയില്ലല്ലോ. അഹങ്കാരിയുടെ വിജയത്തിൽ ഭ്രമിക്കേണ്ട, മരിക്കും മുമ്പ് അവർക്ക് ശിക്ഷ ലഭിക്കും. കൊല്ലാൻ അധികാരമുള്ളവനിൽ നിന്ന് അകത്തു നിൽക്കുക. മരണഭയം നിന്നെ അലട്ടുകയില്ല. അവനെ സമീപിക്കേണ്ടി വന്നാൽ സൂക്ഷിച്ചു പെരുമാറുക, അല്ലെങ്കിൽ അവൻ നിന്റെ ജീവൻ അപഹരിക്കും. അപകട മേഖലയിൽ കെണികളുടെ നടുവിലാണ് നീ ചരിക്കുന്നതെന്ന് ഓർക്കുക. അയൽക്കാരനെ കഴിയുന്നത്ര അറിയാൻ ശ്രമിക്കുക. ജ്ഞാനികളുടെ ഉപദേശം തേടുക. അറിവുള്ളവരോടെ സംസാരിക്കാവൂ. നിന്റെ സംഭാഷണം അത്യുന്നതന്റെ നിയമങ്ങളെ പറ്റിയായിരിക്കട്ടെ. നീതിമാന്മാരോടൊത്തെ വർഷിക്കാവൂ. കർത്താവിനോടുള്ള ഭക്തി ആയിരിക്കണം നിന്റെ അഭിമാനം. ശില്പിയുടെ മഹത്വം തെളിയുന്നത് ശില്പത്തിലാണ്. കഴിവുറ്റ വാഗ്മി ജനത്തെ നയിക്കുന്നു. ഏഷണിക്കാരനെ നഗരത്തിനെല്ലാം ഭയമാണ്. വിടുവായനെ വെറുക്കാത്തവരില്ല. ജ്ഞാനിയായ ന്യായാധിപൻ ജനത്തിന് ശിക്ഷണം നൽകുന്നു. അറിവുള്ളവൻ ചിട്ടയോടെ ഭരിക്കുന്നു. ഭരണാധിപനെ പോലെ പരിചയം, രാജാവിനെ പോലെ പ്രജകളും. വിവരമില്ലാത്ത രാജാവ് ജനത്തിന് വിനാശം, രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് നിദാനം രാജാവിന്റെ ജ്ഞാനമാണ്. കർത്താവിന്റെ കരങ്ങളാണ് ഭൂമിയെ നിയന്ത്രിക്കുന്നത്. അവിടുന്ന് തക്ക സമയത്ത് യോഗ്യനായ ഭരണാധിപനെ നിയമിക്കുന്നു. മനുഷ്യന്റെ വിജയം കർത്താവിന്റെ കരങ്ങളിലാണ്. നിയമജ്ഞന്റെ മേൽ അവിടുന്ന് ബഹുമതി ചൊരിയുന്നു. എന്തു കുറ്റത്തിനായാലും അയൽക്കാരന് തിന്മ ചെയ്യരുത്. വികാരാവേശം കൊണ്ട് ഒന്നും പ്രവർത്തിക്കരുത്. അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. അനീതി ഇരുവർക്കും നിന്ദ്യമാണ്. അനീതി, അഹങ്കാരം, അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം കൈമാറിപ്പോകുന്നു. പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവന്റെ ശരീരം ജീർണിക്കുന്നു. നിസ്സാര രോഗമെന്ന ഫിഷഗുരം പുച്ഛിച്ചു തള്ളുന്നു. എന്നാൽ ഇന്ന് രാജാവ്, നാളെ ജഡം. മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. ഹൃദയം അവന്റെ സൃഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. അവനോട് ഒട്ടി നിൽക്കുന്നവൻ മുളയച്ചത് വമിക്കും. അതിനാൽ കർത്താവ് അപൂർവമായ പീഡകൾ അയച്ച് അവനെ നിശേഷം നശിപ്പിക്കുന്നു. കർത്താവ് പ്രബലന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കി വിനീതരെ ഉയർത്തുന്നു. അവിടുന്ന് അഹംഭാവികളെ പിഴുതെറിഞ്ഞ് വിനീതരെ നട്ടുപിടിപ്പിക്കുന്നു. കർത്താവ് ജനതയുടെ രാജ്യങ്ങൾ സമൂലം നശിപ്പിക്കുന്നു. അവിടുന്ന് അഹങ്കാരികളുടെ അടയാളം പോലും തുടച്ചു മാറ്റുന്നു. അവരുടെ സ്മരണ ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളയുന്നു. മനുഷ്യന്റെ അഹങ്കാരവും ക്രോധവും സൃഷ്ടാവിൽ നിന്നല്ല. ഏത് വർഗമാണ് ബഹുമാനത്തിനർഹം? മനുഷ്യവർഗം. ഏത് മനുഷ്യൻ? കർത്താവിനോട് ഭക്തിയുള്ളവൻ. ഏത് വർഗമാണ് ബഹുമാനം അർഹിക്കാത്തത്? മനുഷ്യവർഗം തന്നെ. ഏത് മനുഷ്യൻ? കർത്തൃകൽപ്പന ലംഘിക്കുന്നവൻ. സഹോദരർ തങ്ങളുടെ തലവനെ ബഹുമാനിക്കുന്നു, കർത്താവാകട്ടെ തന്റെ ഭക്തനെയും. ധനവാനും ഉത്കൃഷ്ടനും ദരിദ്രനും ഒന്നുപോലെ ദൈവഭക്തിയിൽ മഹത്വം ആർജിക്കട്ടെ. ബുദ്ധിമാനായ ദരിദ്രനെ നിന്ദിക്കുന്നതും പാപിയെ ബഹുമാനിക്കുന്നതും ശരിയല്ല. പ്രഭുവും ന്യായാധിപനും ഭരണാധികാരിയും ബഹുമാനിക്കപ്പെടുന്നു, എന്നാൽ അവരിൽ ആരും ദൈവഭക്തനോളം ശ്രേഷ്ഠനല്ല. അടിമ ജ്ഞാനിയെങ്കിൽ അവനെ സ്വതന്ത്രനും സേവിക്കും. ബുദ്ധിമാന് അതിൽ പരാതിയില്ല. കർത്തവ്യം അനുഷ്ഠിക്കുമ്പോൾ അതീവ സാമർഥ്യം കാണിക്കരുത്. പട്ടിണി കിടക്കുമ്പോൾ അന്തസ്സു നടിക്കരുത്. അധ്വാനിച്ച് ധാരാളം സമ്പാദിക്കുന്നവനാണ് പൊങ്ങച്ചൻ പറയുന്ന പട്ടിണിക്കാരനേക്കാൾ ഭേദം. മകനെ, വിനയം കൊണ്ട് മഹത്വം ആർജിക്കുക. നിലവിട്ട് സ്വയം മതിക്കരുത്. തന്നെ തന്നെ ദ്രോഹിക്കുന്നവനെ ആര് നീതീകരിക്കും? തന്നെ തന്നെ അവഹേളിക്കുന്നവനെ ആര് ബഹുമാനിക്കും? ദരിദ്രൻ വിജ്ഞാനത്താൽ ബഹുമാനം നേടുന്നു, ധനവാൻ ധനത്താലും. ദരിദ്രനായിരിക്കെ ബഹുമാനിക്കപ്പെടുന്നെങ്കിൽ സമ്പന്നനായാൽ എത്രയധികം. സമ്പന്നനായിരിക്കെ നിന്ദിക്കപ്പെടുന്നെങ്കിൽ ദരിദ്രനായാൽ എത്രയധികം. ജ്ഞാനം താഴ്ന്നവനെ ഉയർത്തി പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. അഴകിന് അമിത വില കൽപ്പിക്കരുത്. അഴകില്ലെന്നോർത്ത് അവഗണിക്കരുത്. പറക്കുന്ന ജീവികളിൽ നീച്ച എത്ര ചെറുത്, എന്നാൽ അത് ഉൽപാദിപ്പിക്കുന്ന വസ്തു മാധുര്യമുള്ളവയിൽ അതിശ്രേഷ്ഠം. വസ്ത്രമോടിയിൽ അഹങ്കരിക്കരുത്. ബഹുമാനിതനാകുമ്പോൾ ഞെളിയരുത്. എന്തെന്നാൽ കർത്താവിന്റെ പ്രവൃത്തികൾ വിസ്മയകരവും മനുഷ്യദൃഷ്ടിക്ക് അഗോചരവുമാണ്. കിരീടധാരികൾ തറപറ്റുന്നു, ഒന്നുമല്ലാത്തവൻ കിരീടമണിയുന്നു. എത്രയോ മന്നന്മാർ അപമാനിതരായിട്ടുണ്ട്, എത്രയോ പ്രസിദ്ധന്മാർ കരുണയ്ക്ക് കൈക്കുമ്പിൾ നീട്ടിയിട്ടുണ്ട്. അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. ആദ്യം ആലോചന, പിന്നെ ശാസനം. കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയരുത്. ഇടയ്ക്ക് കയറി പറയരുത്. വേണ്ടാത്ത കാര്യത്തിൽ തലയിടരുത്. ഭാവികളുടെ വിധി തീർപ്പിൽ പങ്കാളിയാകരുത്. മകനെ, പല കാര്യങ്ങളിൽ ഒന്നിച്ചിടപെടരുത്. കാര്യങ്ങളേറിയാൽ തെറ്റുപറ്റാൻ എളുപ്പമുണ്ട്. പലതിന്റെ പുറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാകുകയില്ല. പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയുമില്ല. നിരന്തരം അധ്വാനിക്കുകയും ക്ലേശിക്കുകയും ചെയ്തിട്ടും ദാരിദ്ര്യം ഒഴിയാത്തവരുണ്ട്. വേറെ ചിലർ മന്ദഗതിക്കാരും ബലഹീനരും സഹായാർത്ഥികളും അതീവ ദരിദ്രരുമാണ്. എന്നാൽ കർത്താവ് അവരെ കടാക്ഷിച്ച് ദയനീയാവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു. അനേകരെ വിസ്മയിപ്പിക്കുമാർ അവിടുന്ന് അവർക്ക് മാന്യസ്ഥാനം നൽകുന്നു. ഭാഗ്യവും നൈർഭാഗ്യവും ജീവനും മരണവും ദാരിദ്ര്യവും ഐശ്വര്യവും കർത്താവിൽ നിന്ന് വരുന്നു. കർത്താവിന്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്ന് ഒഴിയുന്നില്ല. ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. നിരന്തരമായ പ്രയത്നം കൊണ്ടും ലോഭം കൊണ്ടും ധനികരാകുന്നവരുണ്ട്. ഇതാണ് അവരുടെ നേട്ടം. ഞാൻ വിശ്രമം കണ്ടെത്തി, എന്റെ സമ്പത്തിൽ ഞാൻ ആനന്ദിക്കുമെന്ന് അവൻ പറയുന്നു. എല്ലാം വിടിഞ്ഞ് ലോകം വിടാൻ എത്ര നേരമുണ്ടെന്ന് അവൻ അറിയുന്നില്ല. നിന്റെ കർത്തവ്യങ്ങൾ നിഷ്ഠയോടെ അനുഷ്ഠിക്കുക, വാർദ്ധക്യം വരെ ജോലി ചെയ്യുക. ഭാവിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട. കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. കർത്താവിന്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം. അത് ക്ഷണനേരം കൊണ്ട് പോവണിയുന്നു. എനിക്കിനി എന്ത് വേണം, എന്ത് സന്തോഷമാണ് ഇനി കിട്ടാനുള്ളത് എന്ന് നീ പറയരുത്. എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്, എന്ത് ആപത്ത് വരാനാണ് എന്നും പറയരുത്. ഐശ്വര്യത്തിൽ കഷ്ടത വിസ്മരിക്കപ്പെടുന്നു. ഐശ്വര്യത്തിൽ കഷ്ടത വിസ്മരിക്കപ്പെടുന്നു, കഷ്ടതയിൽ ഐശ്വര്യവും. മൃത്യുദിനത്തിലും പ്രവർത്തിക്കത്ത പ്രതിഫലം നൽകാൻ കർത്താവിന് കഴിയും. ഒരു നാഴിക നേരത്തെ വേദന കഴിഞ്ഞ കാലത്തെ സുഖങ്ങൾ മുഴുവൻ മായ്ച്ചു കളയുന്നു. ജീവിതാന്ത്യത്തിൽ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും. മരിക്കും മുമ്പേ ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത്. മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക. എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കരുത്. കൗശലക്കാരന്റെ ഉപായങ്ങൾ നിരവധിയാണ്. കൂട്ടിലടച്ച പക്ഷിയെ പോലെയാണ് അഹങ്കാരിയുടെ മനസ്സ്. ചാരനെ പോലെ അവൻ നിന്റെ ദൗർബല്യങ്ങൾ ഉറ്റുനോക്കുന്നു. നന്മയെ തിന്മയാക്കാൻ അവൻ നോക്കിയിരിക്കുകയാണ്. സൽപ്രവർത്തിയുള്ള അവൻ കുറ്റം കണ്ടുപിടിക്കും. കാട്ടുതീ പടർത്താൻ ഒരു കനൽ മതി. രക്തച്ചൊരിച്ചിലിന് അവസരം പാർത്തിരിക്കുകയാണ് പാപി. നീചനെ സൂക്ഷിക്കുക, അവന്റെ മനസ്സ് നിറയെ തിന്മയാണ്. അവൻ നിന്മേന്മയാത്ത കറ പുരട്ടും. അപരിചിതനെ വീട്ടിൽ കയറ്റിയാൽ അവൻ നിന്നെ ദ്രോഹിക്കും. സ്വഭാവനത്തിൽ നീ അന്യനായിത്തീരും. അർഹത നോക്കി വേണം ദയ കാണിക്കാൻ, അതിന് ഫലമുണ്ടാകും. ദൈവഭക്തന് നന്മ ചെയ്താൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. അവനിൽ നിന്നല്ലെങ്കിൽ കർത്താവിൽ നിന്ന്. തിന്മയിൽ മുഴുകുന്നവനും ശിക്ഷ കൊടുക്കാത്തവനും നന്മ വരികയില്ല. ദൈവഭക്തന് നൽകുക, പാപിയെ സഹായിക്കരുത്. എളിയവന് നന്മ ചെയ്യുക, എന്നാൽ ദൈവഭയമില്ലാത്തവനെ സഹായിക്കരുത്. അവന് ഭക്ഷണം കൊടുക്കരുത്, അവൻ നിന്നെ കീഴടക്കും. നന്മയ്ക്ക് പകരം ഇരട്ടി ദ്രോഹമായിരിക്കും അവൻ ചെയ്യുക. അത്യുന്നതൻ പാപികളെ വെറുക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ സഹായിക്കുക, പാപിയെ അരുത്. ഐശ്വര്യത്തിൽ സ്നേഹിതനെ അറിയാൻ സാധിക്കുകയില്ല. കഷ്ടതയിൽ ശത്രു മറഞ്ഞിരിക്കുകയുമില്ല. ഒരുവന് ഐശ്വര്യമുണ്ടാകുമ്പോൾ ശത്രുക്കൾ ദുഃഖിക്കുന്നു. കഷ്ടതയിൽ സ്നേഹിതന്മാർ പോലും അകന്നുപോകും. ശത്രുവിനെ ഒരിക്കലും വിശ്വസിക്കരുത്. ചെമ്പിലെ ക്ലാവ് എന്ന പോലെ അവന്റെ ദുഷ്ടത നിന്നെ നശിപ്പിക്കും. അവൻ അതീവ വിനയത്തോടെ കെഞ്ചിയാലും കരുതലോടെ ഇരിക്കുക. ഓട്ടുകണ്ണാട്ടി തുടച്ച് മിനുക്കുന്നവനെ പോലെ ജാഗരൂകത കാണിക്കുക. എത്ര തുടച്ചാലും ക്ലാവ് വീണ്ടും വരും. അവനെ അടുത്തിരുത്തരുത്, അവൻ നിന്റെ സ്ഥാനം കരസ്ഥമാക്കും. നിന്റെ വലതുവശത്തിരിക്കാൻ അവനെ അനുവദിക്കരുത്, അവൻ നിന്റെ ബഹുമാന്യ സ്ഥാനം മോഹരിക്കും. അപ്പോൾ എന്റെ വാക്കുകളുടെ പൊരുൾ നീ ദുഃഖത്തോടെ മനസ്സിലാക്കും. പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ ആർക്ക് സഹതാപം തോന്നും? ഹിംസ്ര ജന്തുക്കളെ സൂക്ഷിക്കുന്നവന് അപകടം വന്നാൽ ആർക്ക് അനുകമ്പ തോന്നും? പാപിയുമായി സഹവസിക്കുകയും പാപങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നവനോട് ആർക്കും സഹതാപം തോന്നുകയില്ല. അവൻ നിന്നോടത്ത് കഴിഞ്ഞാലും നീ വീഴാൻ തുടങ്ങിയാൽ മാറിക്കളയും. ശത്രു മധുരമായി സംസാരിച്ചാലും കുഴിയിൽ ചാടിക്കാനായിരിക്കും അവന്റെ ആലോചന. അവൻ കണ്ണീരൊഴിക്കിയാലും അവസരം വരുമ്പോൾ ശമിക്കാതെ രക്തദാഹം ഉണരും. നിനക്ക് ആപത്ത് വരുമ്പോൾ അവൻ നിന്നെ സമീപിക്കും. സഹായം നടിച്ചുകൊണ്ട് കുതികാലിൽ ചവിട്ടി അവൻ നിന്നെ വീഴ്ത്തും. അപ്പോൾ അവൻ തലകുലുക്കി കൈയടിച്ച് അടക്കം പറഞ്ഞ് തന്റെ യഥാർത്ഥ ഭാവം വെളിപ്പെടുത്തും. വാക്കിൽ പിഴയ്ക്കാത്തവൻ അനുഗ്രഹീതൻ, അവന് പാപത്തെ പ്രതി ദുഃഖിക്കേണ്ടി വരികയില്ല. മനസ്സാക്ഷി കുറ്റപ്പെടുത്താത്തവനും പ്രത്യാശ കൈവടിയാത്തവനും ഭാഗ്യവാൻ. ലുപ്തൻ സമ്പത്ത് അർഹിക്കുന്നില്ല, അസൂയാലുവിന് സമ്പത്ത് കൊണ്ട് എന്ത് പ്രയോജനം? സ്വന്തം കാര്യത്തെ പിശുക്ക് കാണിക്കുന്നവന്റെ സമ്പത്ത് അന്യർക്ക് പോകും, അവർ അതുകൊണ്ട് ആഡംബരപൂർവം ജീവിക്കും. തന്നോട് തന്നെ പിശുക്ക് കാണിക്കുന്നവൻ ആരോടെങ്കിലും ഔദാര്യം കാണിക്കുമോ? അവൻ സ്വന്തം സമ്പത്ത് ആസ്വദിക്കില്ല. സ്വന്തം കാര്യത്തിൽ അല്പത്വം കാണിക്കുന്നതിനേക്കാൾ അല്പനായി ആരുമില്ല. അവനുള്ള ശിക്ഷയുമോ തന്നെ, അവൻ നന്മ ചെയ്യുന്നെങ്കിൽ അത് അറിയാതെയാണ്. അവസാനം അവൻ തന്റെ അല്പത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അസൂയാലുവിന്റെ കണ്ണു കുടിലമാണ്. അവൻ മറ്റുള്ളവരെ അവഗണിച്ച് മുഖം തിരിച്ചു കളയുന്നു. അത്യാഗ്രഹിയുടെ കണ്ണ് തന്റെ ഓഹരി കൊണ്ട് തൃപ്തിപ്പെടുന്നില്ല. ദുരാഗ്രഹം കൊണ്ടുള്ള അനീതി ആത്മാവിനെ ശുഷ്കമാക്കുന്നു. ലുബ്ധന്റെ കണ്ണ് അപ്പത്തെ വെറുക്കുന്നു. അവന്റെ ഭക്ഷണമേശയിലത് കാണുകയില്ല. മകനെ കഴിവിനൊത്ത് ചെലവ് ചെയ്തുകൊള്ളുക. കർത്താവിന് യോഗ്യമായ കാര്യങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുക. മരണം വിദൂരമല്ലെന്ന് ഓർക്കുക. പാതാളത്തിൽ പ്രവേശിക്കേണ്ട സമയം നിനക്ക് അജ്ഞാതമാണ്. മരിക്കുന്നതിന് മുമ്പ് സ്നേഹിതന് നന്മ ചെയ്യുക. ആവുന്നത്ര ഉദാരമായവനോട് പെരുമാറുക. ഇന്നിന്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിനക്ക് അർഹമായ സന്തോഷത്തിന്റെ ഓഹരി വേണ്ടെന്ന് വയ്ക്കരുത്. നിന്റെ പ്രയത്നത്തിന്റെ ഫലം മറ്റുള്ളവർക്ക് വിട്ടിട്ട് പോവുകയും നീ അധ്വാനിച്ച് സമ്പാദിച്ചവ അവർ പങ്കിട്ടെടുക്കുകയും ചെയ്യുകയില്ല. കൊണ്ടും കൊടുത്ത് ജീവിതം ആസ്വദിക്കുക. പാതാളത്തെ സുഖം അനുഭവിക്കാൻ കഴിയുകയില്ല. ജീവനുള്ളതെല്ലാം വസ്ത്രം പോലെ ജീവനിക്കും. നീ മരിക്കണമെന്നാണ് ആദിയിലേയുള്ള നിയമം. തഴച്ച് വളരുന്ന വൃക്ഷത്തിൽ കൊഴിയുകയും വീണ്ടും തളിർക്കുകയും ചെയ്യുന്ന ഇലകൾ പോലെയാണ് മനുഷ്യന്റെ തലമുറകൾ. ഒരുവൻ മരിക്കുന്നു, മറ്റൊരുവൻ ജനിക്കുന്നു. ഉൽപ്പന്നങ്ങൾ ജീർണിച്ചില്ലാതാകും അവനെ ഉണ്ടാക്കിയ മനുഷ്യരും. ജ്ഞാനത്തിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിപൂർവം ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ. ജ്ഞാനത്തിന്റെ മാർഗങ്ങളെ പറ്റി മനനം ചെയ്യുന്നവൻ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ അറിയും. കർത്താവിന്റെ ഭക്തനിധിയെയും കൽപ്പനകളിൽ ഉറച്ചു നിൽക്കുന്നവനെ ജ്ഞാനം ലഭിക്കും. അമ്മയെ പോലെ അവൾ അവനെ സമീപിക്കും. നവവധുവിനെ പോലെ സ്വീകരിക്കും. അറിവിന്റെ അപ്പം കൊണ്ട് അവൾ അവനെ പോഷിപ്പിക്കും. ജ്ഞാനത്തിന്റെ ജലം കുടിക്കാൻ കൊടുക്കും. അവനവളെ ചാരി നിൽക്കും. വീഴുകയില്ല, അവളിൽ ആശ്രയിക്കും. നിശ്ചിതനാവുകയില്ല. അവൾ അവന് അയൽക്കാരുടെ ഇടയിൽ ഔന്നത്യം നൽകും. സമൂഹമധ്യെ സംസാരിക്കാൻ അവന് കഴിവ് നൽകും. അവൻ സന്തോഷിച്ച് ആനന്ദത്തിന്റെ കിരീടമണിയും. അനന്തമായ കീർത്തി ആർജിക്കുകയും ചെയ്യും. ഫോഷന്മാർക്ക് ജ്ഞാനം സ്വന്തമാക്കാനോ പാപിക്ക് അവളെ കാണാനോ കഴിയുകയില്ല. അഹങ്കാരികളിൽ നിന്ന് ജ്ഞാനം അകന്നു വർത്തിക്കുന്നു. നുണയരുടെ ചിന്തയ്ക്ക് ജ്ഞാനം അപ്രാപ്യാണ്. സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല. അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. ജ്ഞാനത്തിന്റെ ബഹിർസ്ഫുരണമാണ് സ്തോത്രഗീതം. കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത്. എന്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത്. എന്തെന്നാൽ താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യുകയില്ല. അവിടുന്നാണ് എന്നെ വഴിതെറ്റിച്ചത് എന്ന് പറയരുത്. അവിടുത്തേക്ക് പാപിയെ ആവശ്യമില്ല. എല്ലാം നയിച്ചതുകളും കർത്താവ് വെറുക്കുന്നു. അവിടുത്തെ ഭക്തരും അത് ഇഷ്ടപ്പെടുന്നില്ല. ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു. അവനെ സ്വാതന്ത്ര്യവും നൽകി. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്താപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് എടുക്കാം. ജീവനും മരണവും മനുഷ്യന്റെ മുമ്പിലുണ്ട്, ഇഷ്ടമുള്ളത് അവന് ലഭിക്കും. കർത്താവിന്റെ ജ്ഞാനം മഹോന്നതമാണ്, സർവശക്തനും സർവജ്ഞനുമാണ് അവിടുന്ന്. കർത്താവ് തന്റെ ഭക്തരെ കടാക്ഷിക്കുന്നു, മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും അവിടുന്ന് അറിയുന്നു. പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല, ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല. കർത്താവ് മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം മാത്രം അവിടുന്ന് മനുഷ്യർക്ക് നൽകി, എന്നാൽ ഭൂമിയിലുള്ള സകലത്തിന്റെയും മേൽ അവർക്ക് അധികാരം കൊടുത്തു. അവിടുന്ന് അവർക്ക് തന്റെ ശക്തിക്ക് സദൃശ്യമായ ശക്തി നൽകുകയും തന്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. എല്ലാ ജീവജാലങ്ങളിലും അവരെ കുറിച്ചുള്ള ഭീതി അവിടുന്ന് ഉളവാക്കി. മൃഗങ്ങളുടെയും പക്ഷികളുടെയും മേൽ അവിടുന്ന് അവർക്ക് അധികാരം നൽകി. അവിടുന്ന് അവർക്ക് നാവും കണ്ണുകളും ചെവികളും ചിന്തിക്കാൻ മനസ്സും നൽകി. അവിടുന്ന് അറിവും വിവേകവും കൊണ്ട് അവരെ നിറയ്ക്കുകയും നന്മയും തിന്മയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തന്റെ പ്രവൃത്തിയുടെ മഹത്വം അവർ കാണുന്നതിന് അവിടുന്ന് തന്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു. അവർ അവിടുത്തെ പ്രവൃത്തിയുടെ മഹത്വം പ്രഖ്യാപിച്ച് അവിടുത്തെ വിശുദ്ധനാമം സ്തുതിക്കും. അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവന്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു. അവിടുന്ന് അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉറപ്പിക്കുകയും തന്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അവരുടെ കണ്ണുകൾ അവിടുത്തെ മഹത്വപൂർണമായ പ്രതാപം ദർശിക്കുകയും അവരുടെ കാതുകൾ അവിടുത്തെ നാദത്തിന്റെ മഹിമ ആസ്വദിക്കുകയും ചെയ്തു. എല്ലാ നീതികൾക്കും എതിരെ ജാഗരൂകത പാലിക്കുകയിൽ എന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു. അയൽക്കാരനോടുള്ള കടമ പഠിപ്പിച്ചു. അവരുടെ മാർഗങ്ങൾ എപ്പോഴും അവിടുത്തെ മുമ്പിലുണ്ട്, അവിടുത്തെ ദൃഷ്ടികളിൽ നിന്ന് അത് മറഞ്ഞിരിക്കുകയില്ല. ഓരോ രാജ്യത്തിനും അവിടുന്ന് ഭരണാധികാരിയെ നൽകി, എന്നാൽ ഇസ്രായേലിനെ സ്വന്തം അവകാശമായി തിരഞ്ഞെടുത്തു. അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. അവരുടെ അകൃത്യങ്ങൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. അവരുടെ പാപങ്ങൾ കർത്താവ് വീക്ഷിക്കുന്നു. മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. അവന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. അവിടുന്ന് അവരോട് പകരം ചോദിക്കും, അവരുടെ പ്രതിഫലം അവരുടെ ശിരസിൽ പതിക്കും. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുകയും അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുകയും തിരികെയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മ്ലേച്ഛതകളെ കഠിനമായി വെറുക്കുകയും ചെയ്യുകയും ജീവിക്കുന്ന ഒരത്തിന് സ്തുതിഗീതം പാടുന്നത് പോലെ പാതാളത്തിൽ ആര് അവിടുത്തെ സ്തുതിക്കും. കർത്താവ് തന്റെ അടുക്കിലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്. മനുഷ്യൻ അമർത്യനല്ലാത്തത് കൊണ്ട് എല്ലാം അവന് പ്രാപ്യമല്ല. യേശുദേനക്ക് യോഗ്യമാണെന്നു ബാറയ്ക്കുമോ.
നമുക്ക് പ്രാർത്ഥിക്കാം. പറയ്ക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധരോഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമായ അർത്ഥാവിന്റെ വന്നവനും ഒരുപാടിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു ഉയരങ്ങളിൽ സ്തുതി. സ്ത്രീ ഏക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് ബസരാത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഓരോ ബുധനാഴ്ചയും നമുക്കിങ്ങനെ കൂടി വരുവാൻ ഒരേ മനസ്സോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകുന്നു. അതിന് അവസരമൊരുക്കിയ തമ്പുരാനെ ഭക്തിയോടെ നമുക്ക് ആരാധിക്കുകയും സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യാം. വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ തമ്പുരുകളാലും അവന്റെ നാമത്തെ സ്തുതിപ്പിൻ. നല്ല ഹൃദയത്തോടുകൂടി ഒരുക്കമുള്ള മനസ്സോടുകൂടി നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ഇടയാകണമേ എന്ന് അമുഖമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും അതിനെ നേർത്ത് നൽകുകയും ചെയ്യുന്ന പിതാക്കന്മാരെ സ്നേഹാദരവോടോട് സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിലെ സാന്നിധ്യം കൂടെ നിറയ്ക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേക ഒന്നിയ മാമനശൻ, അതുപോലെ തന്നെ ഡോക്ടർ ഡി സി വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട ഐസക് ബി പ്രകാശ് അച്ഛൻ, അതുപോലെ പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, എല്ലാ വൈദികരെയും ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും നാം ദൈവമുമ്പാകെ ചിലവഴിക്കുന്ന ഈ പ്രഭാതം അത് കർത്തൃസന്നിധിയിൽ അനുഗ്രഹയോഗ്യമായി തീരുവാൻ നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ മനസ്സുകളെയും ശരീരങ്ങളെയും ഒരുക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 122-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് ആലപിക്കാം. പാടി പുകഴ്ത്തിടാം ദേവ ദേവനെ, പുതിയ കൃപകളോടെ എന്നാരംഭിക്കുന്ന ഗീതം നമുക്ക് പാടാം. പ്രശ്നങ്ങളുടെ മധ്യത്തിലും പ്രതിബന്ധങ്ങളുടെ മധ്യത്തിലും ഒക്കെ ദൈവത്തെ പാടി സ്തുതിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. ദൈവത്തെ ഹൃദയപൂർവ്വം പാടി സ്തുതിക്കുന്നവൻ ലോകത്തിന്റെ നൊമ്പരങ്ങളെ വിസ്മരിക്കും എന്ന് പിതാക്കന്മാര് അവരുടെ ജീവിതത്തിൽ കൂടി സാക്ഷീകരിച്ചിട്ടുണ്ട്. അനുനിമിഷം തങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന പ്രതിബന്ധങ്ങളും വേദനകളും നൊമ്പരങ്ങളും അവർക്ക് വിസ്മരിച്ച് ദൈവത്തിന് പാടാൻ കഴിഞ്ഞത് അവരുടെ ഉള്ളിൽ രൂപപ്പെട്ട ആർദ്രമായ ആഴമായ ദൈവഭക്തിയുടെ പ്രതിഫലനമായിരുന്നു. ആ ദൈവിക സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും അവനെ പാടി പുകഴ്ത്താം. നമ്മുടെ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഒക്കെ മറന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ അവസരങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥനയോടുകൂടി 122-ാമത്തെ സുവിശേഷ ഗീതങ്ങളിലെ ഗീതം പാടി പുകഴ്ത്തിടാം ദേവ ദേവനെ, പുതിയതാം കൃപകളോടെ ഇന്നലെയും ഇന്നും എന്നും മാറായേശുവേ നാം പാടി പുകഴ്ത്താം. ഇന്നലെയും ഇന്നും എന്നുമാറായേശുവേ നാം പാടി പുകഴ്ത്താം. യേശുവെന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും പാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും പാഴ്ത്തി പുകഴ്ത്തിടുമേ. ഓരാ ഭയങ്കര കാറ്റുമാലയും കൊടിയതായി വരും നേരത്തിൽ കാത്തും കാരങ്ങളാൽ ചേർത്തു മാർവടച്ച സ്നേഹം നിത്യം പാടും ഞാൻ. കാത്തും കാരങ്ങളാൽ ചേർത്തു മാർവടച്ച സ്നേഹം നിത്യം പാടും ഞാൻ. യേശുവെന്ന നാമമേ എൻ ആത്മാവിൽ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. പെറ്റത്തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ, ആഴ്ത്തി എന്നെ തൻ കരങ്ങളിൽ വച്ചു ജീവപാത എന്നു ഓടും ഞാൻ. ആഴ്ത്തി എന്നെ തൻ കരത്തിൽ വച്ചു ജീവപാത എന്നും ഓടും ഞാൻ. യേശുവെന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഭൂമി എന്നും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയാ വേഗം വേഗിയെല്ലാം ഒന്നായി ചേർന്നു പ്രിയനായി വേല ചെയ്യും ഞാൻ വേഗം വേഗിയെല്ലാം ഒന്നായി ചേർന്നു പ്രിയനായി വേല ചെയ്യും ഞാൻ യേശുവെന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പാടിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ യോർദാൻ പാപമനശോധനയിലും പാണു വീണു പോകാതെ ആർപ്പിൻ ജയധ്വനിയോടെ കാത്തുപാലിക്കുന്ന സ്നേഹമാശ്ചര്യം ആർപ്പിൻ ജയധ്വനിയോടെ കാത്തുപാലിക്കുന്ന സ്നേഹമാശ്ചര്യം യേശുവെന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി ആദ്യം മുതൽ എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ ദൈവമായ കർത്താവ് തിരുനാമത്തിൽ വരുവാനിരിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, എല്ലാത്തിനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ മണ്ണില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷണം പ്രാർത്ഥനയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ഇഷ്ടാവേ നിനക്ക് സ്തുതി, ഭാവികളായ എടിയാരോട് കരുണയെന്ന് നിശ്വരജാവേ നിനക്ക് സ്തുതി പാറിക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പൊയ്യുന്ന ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളെ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാ മൂർത്ത മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
പറിക്കുമോറിന്റെ കർത്താവേ, ഇപ്പോൾ ആ സമയത്തെ അനുഗ്രഹപൂർണവും ആശ്വാസപൂർണമായ പ്രവർത്തനമായിട്ടും സന്തോഷമുള്ള പകലായിട്ടും ആക്കി തീർക്കണമേ. ഈ സമയത്തെ ദുഷ്ടതിന്മാരിൽ നിന്നും വഞ്ചകരായ ആൾക്കാരിൽ നിന്നും യുദ്ധം ചെയ്യുന്ന സാത്താനിൽ നിന്നും ദോഷകരമായ നാഴികയിൽ നിന്നും നശിപ്പിക്കുന്നതായ കണികളിൽ നിന്നും വ്യസനിപ്പിക്കുന്നതായ സംഭവങ്ങളിൽ നിന്നും വഞ്ചനയുടെ സംസാരത്തിൽ നിന്നും വിരുദ്ധമുണ്ടാക്കുന്ന വചനങ്ങളിൽ നിന്നും പാപവിരുദ്ധതകളിൽ നിന്നും അറിയില്ലായ്മകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും ഉന്നതപ്പെടുന്ന വൈരിയിൽ നിന്നും പ്രതികാരം ചെയ്യുന്ന ശത്രുവിൽ നിന്നും ഹീന മനുഷ്യരിൽ നിന്നും അശുദ്ധ പ്രവൃത്തികളിൽ നിന്നും നിന്ദ്യമായ ധ്യാനത്തിൽ നിന്നും അശുദ്ധ വിചാരങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ ദയയാൽ പരിപാവതയുള്ള ശരീരവും പ്രകാശമുള്ള നാവും അടക്കമുള്ള ആലോചനയും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവന് ഗുണമുള്ളതും നിന്റെ കർത്തൃത്വങ്കൽപ്രസാദമുള്ളതുമായ സംഗതികൾ ഞങ്ങളിൽ നടത്തണമേ. ഞങ്ങൾക്ക് മതിയായ ആഹാരവും ഞങ്ങൾക്ക് പ്രയോജനമുള്ള ധനവും ആത്മാ പരിപാലനവും കൊണ്ട് ഞങ്ങളെ പോറ്റണമേ. അക്രമത്തെ ദോഷിക്കുകയും അപഹാരത്തെ വിട്ടോടി ഒളിക്കുകയും ചെയ്യുക. പാപത്തെ വെറുക്കുകയും തിന്മയിൽ നിന്ന് അകലുകയും ചെയ്യുവാനും എന്റെ പിതാക്കന്മാരെ അനുസരിപ്പാനും ഞങ്ങളെ ഭരണക്കാർക്ക് കീഴ്പ്പെടുവാനും ഞങ്ങളുടെ സ്നേഹിതന്മാരെ ആശ്വസിപ്പിക്കാനും ഞങ്ങളുടെ ചാഴ്ചക്കാരെ ബഹുമാനിപ്പാനും ഞങ്ങൾ പ്രവർത്തിക്കുന്നതായ സ്ഥലത്തിലും നിന്റെ പരിശുദ്ധ തിരുനാമം മാറ്റപ്പെടുവാനും ഇടയാകണമേ. അത് നിമിത്തം നിബിയന്മാരുടെയും സ്നേഹന്മാരുടെയും സഹോദരന്മാരുടെയും മോചിയാന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ. ആമീൻ.
പിതൃവത്ര പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. സ്നേഹിതരെ, വളരെ അനുഗ്രഹീതമായി പ്രഭാതം ദൈവം നമുക്ക് ദാനമായിട്ട് നൽകി. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയോട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ മനസ്സൊരുക്കം തരണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാമല്ലോ, നിരന്തരം നമ്മൾ യാത്ര ചെയ്യുന്നത് ഭയന്നുകൊണ്ടാണ്. ഭയന്ന് യാത്ര ചെയ്യുന്ന മക്കളുടെ മധ്യത്തിൽ ഉയരങ്ങളിലേക്ക് നോക്കി നിലവിളിക്കുമ്പോൾ അവരുടെ കൂടെ ദൈവമുണ്ട്. നമുക്കറിയാം, പഴയ നിയമ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോഴും ഇസ്രായേൽ ജനം യാത്ര ചെയ്തത് ഭയത്തിന്റെ മധ്യത്തിലായിരുന്നു. പക്ഷെ അവർ ഭയപ്പെട്ട നാളുകളിലൊക്കെ ദൈവ സാന്നിധ്യം അവരനുഭവിച്ചറിഞ്ഞിരുന്നു. ആ സാന്നിധ്യം അവരെ ഭയത്തിൽ നിന്നും അകറ്റി പ്രത്യാശയിലേക്കും പ്രതീക്ഷയിലേക്കും വഴിതെളിയിച്ചു. ലോകം സമ്മാനിക്കുന്ന ഭയങ്ങളും അനവധിയായി, അത് രോഗമാണെങ്കിൽ എന്തും ആയിക്കോട്ടെ, പക്ഷേ ദൈവമുള്ള ജനതയ്ക്ക് പ്രത്യാശിക്കാൻ പ്രതീക്ഷിക്കാൻ ധൈര്യപ്പെടുവാൻ ഒരു ഉറച്ച നാമം ഉണ്ട് എന്ന് നമുക്കറിയാം. 48 സങ്കീർത്തനം കോരഹൂത്രന്മാര് അതിന്റെ 14 വാക്യം ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഇസ്രായേലിന്റെ ദൈവം ഹൃദയം തുറന്ന് വിളിക്കുമ്പോൾ അടുത്തു വരുന്നവൻ, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ചുവട് വെക്കുന്ന ഓരോ മേഖലയിലും വഴുതി വീഴാതെ തന്റെ ബലമുള്ള കരങ്ങളിൽ നിലവിളിക്കുന്ന മനുഷ്യരെ കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധ്യം, വിശ്വാസം നമ്മയൊക്കെ വഴിതെളിയിക്കട്ടെ. ആ വിശ്വാസത്തിന്റെ ഔന്നത്യത്തിൽ വളരുവാൻ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം ഞങ്ങളുടെ ഉള്ളിൽ പകരണമേ എന്ന് ഈ പ്രഭാതത്തിൽ വിനയത്തോടുകൂടി ദൈവസന്നിധിയിൽ നമുക്ക് ധ്യാനിക്കാം. നാളെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാനുള്ളത് തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്തയായി ദീർഘകാലം സേവനം അനുഷ്ഠിച്ച അഭിമന്യ ദിയസ്കൊറോസ് മെത്രാപ്പോലിത്തയുടെ ഓർമ്മയാണ്. റാന്നി ഹോളി ട്രിനിറ്റി ആക്രമത്തിലാണ് അദ്ദേഹം കബറടങ്ങിയിരിക്കുന്നത്. ഈ സഭയ്ക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരം മദ്രാസനത്തിന് അദ്ദേഹം ചെയ്ത കോൺട്രിബ്യൂഷൻസ് സഭയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. അനേകം പള്ളികളെ സ്ഥാപിക്കുകയും നല്ല രീതിയിൽ സഭയെ മാതൃകാപരമായി ജീവനതുല്യം സഭയെ സ്നേഹിച്ച, തനിക്കുണ്ടായിരുന്ന സ്വത്തുക്കളും തന്റെ വ്യക്തിപരമായ സ്വത്തുക്കളും ഒക്കെ സഭയ്ക്ക് ദാനമായി നൽകി, അങ്ങനെ തന്റെ ശരീരവും മനസ്സും ഒക്കെ സഭയ്ക്ക് സമർപ്പിച്ച ഒരു മാതൃക പുരുഷനായിരുന്നു ജിയസ് കുറസിനുവേണി. ആ പിതാവിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആ പിതാവിന്റെ പ്രാർത്ഥനയിലും നമ്മൾ ഉണ്ടാകണമേ എന്ന് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുകയും ചെയ്യാം. ഇന്ന് സുവിശേഷ പ്രസംഗത്തിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബിജോയിച്ചന. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല, നിരന്തരം ഈ പ്രാർത്ഥനയിൽ തിരുവചന ശുശ്രൂഷ അനുബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനാണെങ്കിലും അച്ഛന്റെ നേതൃത്വം അത്യന്താപേക്ഷികമാണ്. എപ്പോഴും ഈ പ്രാർത്ഥനയെ അച്ഛൻ സ്നേഹിക്കുന്നു. അരമനയിലെ മാനേജരായി വളരെ തിരക്കിട്ട സേവനം അനുഷ്ഠിക്കുമ്പോഴും ഈ പ്രാർത്ഥനയിൽ നിരന്തരം സംബന്ധിക്കുകയും ഇതിനു വേണ്ട എല്ലാ കൈത്താരങ്ങളും പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് നൽകുന്നു. അദ്ദേഹം ഹൈദരാബാദ് സ്വദേശിയാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ യുവജനങ്ങളിടയിൽ വളരെ മാതൃകാപരമായി അച്ഛനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം സാനറ്റ് ഡോണി സെന്റ് മേരീസ് പള്ളിയുടെ വികാരിയായിട്ടും പ്രിയപ്പെട്ട ബിജോയിച്ചൻ സേവനമനുഷ്ഠിക്കുന്നു. ഞാൻ ഏത് സമയത്ത് അച്ഛനെ വിളിച്ചാലും ഏത് ദിവസം വിളിച്ചാലും അച്ഛൻ ഏതെങ്കിലും ഒരു പള്ളിയുടെ ക്ലാസ് നയിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം ഈ മദ്രാസനത്തിലെ പല പള്ളികളും ഞാൻ ശുശ്രൂഷിക്കുന്ന സെന്റ് മേരീസ് വലിയ പള്ളി ഉൾപ്പെടെ പല പള്ളികളിലും യുവജനങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് യുവജനങ്ങൾക്കും എല്ലാവർക്കും ക്ലാസ് എടുക്കാനായിട്ട് നിരന്തരം അച്ഛനെ എല്ലാവരും ആവശ്യപ്പെടാറുണ്ട്. ആര് ഏത് സമയത്ത് ഈ ഒരു ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടാലും ഒരു മടിയും കൂടാതെ അരമനയിൽ ഇരുന്നുകൊണ്ട് അതിന് നേതൃത്വം നൽകുന്ന അച്ഛന്റെ ആ നല്ല മനസ്സിനെ പ്രത്യേകിച്ച് ശ്ലാഘിക്കേണ്ടതാണ്. അത് ഈ ഭദ്രാസനത്തിലും പ്രത്യേകിച്ച് ഇവിടുത്തെ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ കൂടുതൽ അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും അതിനുള്ള എല്ലാ ആയുസ്സും ആരോഗ്യവും അറിവും ഉയരങ്ങളിൽ നിന്ന് ദൈവം പ്രിയപ്പെട്ട ബിജോയച്ചന് ചുരിഞ്ഞു നൽകട്ടെ. വളരെ വളരെ ശാന്തനായ വളരെ ശാന്തമായി നിന്നുകൊണ്ട് സംസാരിക്കുകയും വളരെ ശാന്തമായി ആളുകളുടെ ഇടയിൽ ഒരു സന്യാസിയുടെ എല്ലാ നന്മയും അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജീവിതം ക്രമീകരിക്കുന്ന ഒരു ശ്രേഷ്ഠ വൈദികനാണ് പ്രിയപ്പെട്ട ബിജോയച്ചൻ. വീണ്ടും എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം സുവിശേഷ ഗീതങ്ങളിലെ 65-ാമത്തെ ഗീതം നമുക്ക് മുമ്പാകെ സമർപ്പിക്കാം. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛൻ തിരുവചന ധ്യാനം നിർവഹിക്കുന്നതാണ്. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ. ഉത്തരം തന്നരുളാമെന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാ, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പാതലും മാതാവും നീയെനിക്കല്ലാതെ, പാതലും മാതാവും നീയെനിക്കല്ലാതെ. ഭൂതലം തന്നീലില്ലേ വേറാരുവൻ, ആതങ്കം നീക്കിടുവാ വേറാരുവൻ, ആതങ്കം നീക്കിടുവാ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താ, നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താ. ശത്രുതായി അകത്തിയേരിക്കൂ നീ, പുത്രത്വം തന്നതിനാ എനിക്കൂ നീ, പുത്രത്വം തന്നതിനാ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. സ്വന്ത കുമാരനെ ആദരിയാമെന്മേ, സ്വന്ത കുമാരനെ ആദരിയാമെന്മേ. സിന്ധുഫമം കലിഞ്ഞ സംപ്രീതിയോ സന്ധികേ പേർന്നിടുന്നേ, സംപ്രീതിയോ സന്ധികേ പേർന്നിടുന്നേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. തിരുവചന ധ്യാനത്തിനായി പ്രിയ ബിജോയച്ചനെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ത്രിയേക ദൈവത്തിന്റെ ധന്യതകളുടെ മാത്രം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു ദിവസം കൂടി പ്രത്യേകമായിട്ട് പ്രഭാതം കാണുവാനും ദൈവത്തിന്റെ സൃഷ്ടിയെ നമ്മുടെ കണ്ണുകളിലൂടെ കാണുവാനും ആസ്വദിക്കുവാനും പ്രത്യേകമായിട്ട് ദൈവത്തെ സ്തുതിക്കുവാനും അല്പസമയം ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുവാനും ദൈവത്തെ പുകഴ്ത്തുവാനും തന്ന അവസരത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസത്തിന്റെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഭാഗം കഴിഞ്ഞ ഞായറാഴ്ച വായിച്ച ഒരു വേദഭാഗം തന്നെയാണ്. ദി ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് മാർക്ക് ചാപ്റ്റർ 3:20-30 ഫോളോയിങ്. ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ ഇതെല്ലാം കേട്ടിട്ടുള്ളതാണ്. സോ ഇനത്തിലെ ഒരു വാക്ക് മാത്രമേ ഞാൻ എടുത്തിട്ട് അല്പസമയം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 24-25 If a kingdom is divided against itself, that kingdom cannot stand. And if a house is divided against itself, that house will not be able to stand. So, ഇവിടെ പ്രത്യേകമായിട്ട് യേശുക്രിസ്തു പഠിപ്പിക്കുന്നത്, ഇതിന്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. They are saying that Christ is doing all these miracles through the help of Beelzebub. So, അതുകൊണ്ടാണ് ക്രൈസ്റ്റ് അവിടെ പറയുന്നത്, if a house is divided against itself, that house will not be able to stand. നമ്മുടെ പിതാക്കന്മാരുടെ ഒക്കെ വായനകളിൽ രേഖകളിലൊക്കെ പറയുന്നത്, ഈ വീടെന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് ഒരു സ്പിരിച്വൽ പശ്ചാത്തലത്തെ വായിക്കുമ്പോൾ ഈ ഡെസേർട്ട് ഫാദേഴ്സ് ഒക്കെ പ്രത്യേകമായിട്ട് പറയുന്നത്, ഒരു മനുഷ്യൻ ഒരു ഭവനമായിട്ടാണ് പലപ്പോഴും ഈ മരുഭൂമിയിലെ പിതാക്കന്മാരൊക്കെ ചിത്രീകരിച്ചിട്ടുള്ളത്. പ്രത്യേകമായിട്ട് നിക്കോദീമോസ് ഓഫ് ദി ഹോളി മൗണ്ടൻ, ഈ ഫിലോക്കാലിയ എന്ന 4 volume സ്പിരിച്വൽ കാര്യങ്ങൾ, പ്രത്യേകമായിട്ട് സ്പിരിച്വൽ ബുക്കായിട്ട് ഒരു മാനുവൽ ആയിട്ട് എഴുതിയിരിക്കുന്ന പിതാവ് സെന്റ് നിക്കോദീമോസ് ഓഫ് ദി ഹോളി മൗണ്ടൻ, മൗണ്ട് ആത്തോസിലെ ഒരു പിതാവാണ്. ആ പിതാവ് മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ, ഹ്യൂമൻ ബീയിങ് ഈസ് എ പാലസ് എന്നാണ് പറയുന്നത് and the senses, നമ്മുടെ ഇന്ദ്രിയങ്ങൾ, they are the doors to this palace എന്നാണ് പറയുന്നത്. സോ മനുഷ്യനൊരു കൊട്ടാരമാണ്, കൊട്ടാരത്തിന്റെ വാതിലുകളാണ്, ഡോർസ് ആണ് ഈ ഇന്ദ്രിയങ്ങൾ. സോ ഈ പിതാവ് ആദ്യം പറയുന്നത്, ഈ ദൈവം നമുക്ക് ഈ ഇന്ദ്രിയങ്ങൾ നൽകിയിരിക്കുന്നത് ടു ബി ഇൻ കമ്മ്യൂണിയൻ, ദൈവത്തിനോടൊപ്പമുള്ള ഒരു സഹവാസത്തിന് വേണ്ടിയിട്ടാണ് ഈ ഇന്ദ്രിയങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളത്, ടു ബി ഇൻ കമ്മ്യൂണിയൻ വിത്ത് ഗാഡ്, വിത്ത് ആ ക്രിയേറ്റർ, ബിക്കോസ് ദീസ് സെൻസസ് ഹെൽപ്പ് അസ് ടു ഹാവ് കണക്ഷൻ ടു ദി ഔട്ടർ വേൾഡ്, ആൻഡ് ദീസ് സെൻസസ് ഷുഡ് ഹെൽപ്പ് അസ് ടു ബി ഇൻ കമ്മ്യൂണിയൻ വിത്ത് ഗാഡ് എന്നാണ് പറയുന്നത്. സെന്റ് ജോൺ ക്രിസോസ്റ്റം എന്ന് പറയുന്ന ഒരു പിതാവ് പറയുന്നത്, സെൻസസ് ആർ ദ ഡോർസ് ത്രൂ വിച്ച് സിൻ എന്റേഴ്സ് ആ ബോഡി. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ കൂടെയാണ് പാപം നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നതെന്നാണ് ഈ പിതാക്കന്മാരൊക്കെ, ഈ പ്രത്യേകമായിട്ട് സെന്റ് ജോൺ ക്രിസോസ്റ്റം പിതാവ് പറയുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലിരിക്കുമ്പോൾ, നമ്മുടെ പ്രത്യേകമായിട്ട് യേശു ക്രിസ്തു എന്ന് പറയുന്നത്, ഇഫ് എ ഹൗസ് ഈസ് ഡിവൈഡഡ് അഗെയിൻസ്റ്റ് ഇറ്റ്സെൽഫ് ദാറ്റ് ഹൗസ് വിൽ നോട്ട് ബി ഏബിൾ ടു സ്റ്റാൻഡ്. നമ്മുടെ ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റിയിൽ പ്രത്യേകമായിട്ട് എപ്പോഴും നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ നമുക്ക് എപ്പോഴും അറിയാം, നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു പോരാട്ടം എപ്പോഴും ഉണ്ട്. ദേർ ഇസ് എ ഇന്നർ വാർഫെയർ. ഒരു പിതാവ് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകത്തിന്റെ പേരുണ്ട്, അൺസീൻ വാർഫെയർ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പിതാവ് നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ എങ്ങനെയാണ് നമുക്ക് ഈ പൈശാചികവും പിന്നെ ഈ ഭൗതികമായ കുറെ പാഷൻസ് നമ്മൾ എങ്ങനെയാ അത് നമ്മളെ എഫക്ട് ചെയ്യുന്നത് എന്നാണ് പ്രത്യേകമായിട്ട് അവിടെയൊക്കെ പറയുന്നത്. സോ ഇവിടെ ഈ ഒരു നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ഇന്നർ കോൺഫ്ലിക്ട് എപ്പോഴും ഉണ്ട്, എപ്പോഴും നമുക്ക് ഒരു ഇന്നർ സ്ട്രഗിൾ എല്ലാ ദിവസവും ഉണ്ട്. സോ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഓരോ ദിവസവും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുവാനും നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാനും നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുകയാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു കോൺഫ്ലിക്ട്, ഒരു സ്ട്രഗിൾ എപ്പോഴും ഉണ്ട്. ഒരു ആശ്രമത്തിൽ ചേർന്ന ഒരു യുവാവ് അവിടുത്തെ അബ്ബാനോട് ചോദിക്കുന്നുണ്ട്, അവിടുത്തെ പിതാവിനോട്, ആബർട്ടിനോട് ചോദിക്കുന്നുണ്ട്, ആബർട്ട് എങ്ങനെയാണ് നിങ്ങൾ മാലാഖമാരെയും പിശാചിനെയും കണ്ടിട്ടുണ്ടോ എന്ന് ഈ യുവാവ് ഈ ആബർട്ടിനോട് ഈ പിതാവിനോട് ചോദിക്കുന്നു. ഹാവ് യു എവർ സീൻ ഏഞ്ചൽസ് ആൻഡ് ഡീമൺസ്? സോ ഈ പിതാവ് ആ കുഞ്ഞിനോട് നോക്കി ആ കുഞ്ഞിനോട് പറയുന്നുണ്ട്, യു ലുക്ക് അറ്റ് ദ പീപ്പിൾ, മനുഷ്യരെ നോക്കുക, ചിലപ്പോൾ അവർ മാലാഖമാരെ പോലെയാണ്, ചിലപ്പോൾ അവർ പിശാചികൾ പോലെയാണ്. സോ നമ്മുടെ സ്വഭാവം തന്നെ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ നമ്മൾ മാലാഖയെ പോലെ നല്ല സ്വഭാവം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു തലവും മറ്റു തലവും എന്ന് പറയുന്നത് നമ്മൾ പൈശാചികമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മുഖവും നമുക്ക് പലപ്പോഴും ഉണ്ട്. സോ യു ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഹ്യൂമൻ ബീങ്സ് എന്നാണ് ആ പിതാവ് ആ യുവാവിനോട് പറയുന്നുണ്ട്. വീണ്ടും ആ പിതാവ് ആ യുവാവിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ഒരു ഒരു നന്മയോ തിന്മയോ എപ്പോഴും ഒരു പോരാട്ടമുണ്ട്, അതിനകത്തിൽ ആരാ ജയിക്കുന്നത് എന്ന് ഈ പിതാവ് ആ ശിശു ആ മകനോട് പുതിയതായിട്ട് ചേർന്ന മങ്കിനോട് ചോദിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഈ നല്ലത് ചെയ്യുവാനും തിന്മകൾ ചെയ്യുവാനുള്ള ഒരു യുദ്ധം എപ്പോഴും ഉണ്ട്, ആരാ അതിൽ ജയിക്കുന്നത് എന്ന് ഈ പിതാവ് ചോദിച്ചു. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആരാ ഇത് ജയിക്കുന്നത്? നന്മയാണോ തിന്മയാണോ നമ്മുടെ ഉള്ളിൽ ജയിക്കുന്നത്? സോ ആ പുതിയതായി ചേർന്ന ആ യുവാവ് പറഞ്ഞത് നന്മയാണ് ജയിക്കുന്നതെന്ന് പറഞ്ഞു. സോ പിതാവ് ആബർട്ട് ആ കുഞ്ഞിനോട് പറഞ്ഞു, അത് നിശ്ചയിക്കുന്നത് നമ്മൾ ആരെയാണ് കൂടുതൽ പോഷിപ്പിക്കുന്നത്. നമ്മൾ നന്മയാണെങ്കിൽ നന്മയെ കൂടുതൽ പോഷിപ്പിക്കുവാണെങ്കിൽ ആ യുദ്ധത്തിൽ നന്മ ജയിക്കും, തിന്മയാണ് നമ്മൾ കൂടുതൽ പോഷിപ്പിക്കുന്നതെങ്കിൽ തിന്മയായിരിക്കും ജയിക്കുന്നത്. സോ നമ്മുടെ ഉള്ളിൽ ജയിക്കുന്നത് എപ്പോഴും നമ്മൾ ഏതിനെയാണ് കൂടുതൽ പോഷിപ്പിക്കുന്നത്, അത് നല്ല കാര്യങ്ങൾ ചെയ്യുവാനും നല്ല ചിന്തകൾ വരുവാനും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ അതിനെ ഫീഡ് ചെയ്യുവാണെങ്കിൽ അതിനെ നറിഷ് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും ജയിക്കുന്നത്. ഇവിടെ യേശു ക്രിസ്തു പറയുന്നത് ഒരു ഭവനം, ഇഫ് എ ഹൗസ് ഇസ് ഡിവൈഡഡ് അഗെയിൻസ്റ്റ് ഇറ്റ്സെൽഫ്. സോ ഇവിടെ ഒരു ഹൗസ് ഇസ് ഡിവൈഡഡ് എന്ന് പറയുമ്പോൾ അവിടെ തന്നെ രണ്ട് തലത്തിലുള്ള കാര്യങ്ങളാണ്. ഒരു ഡിവിഷൻ വരുന്നത് എപ്പോഴും യൂണിയനിൽ നിന്ന് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് രണ്ടായിട്ട് മാറുന്നത്. നമ്മൾ വി ആർ ക്രിയേറ്റഡ് ടു ഹാവ് ദ യൂണിയൻ വിത്ത് ഗോഡ്. നമ്മുടെ ഈ ശരീരമാകുന്ന നമ്മുടെ ഈ ഭൗതിക ശരീരവും നമ്മുടെ ആത്മീക സോൾ നമ്മുടെ ആത്മാവും ദൈവത്തിൽ അലിഞ്ഞു ചേരുവാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ അത് നമ്മുടെ ത്രൂ ദി ഹോളി മിസ്റ്ററീസ് നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ ഞാൻ നിന്നിലും നീ എന്നിലും വസിക്കുമെന്നും അവസാന ദിവസങ്ങളിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഈ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിച്ചു കഴിഞ്ഞിട്ട് ചൊല്ലുന്നത്. സോ നമ്മൾ ക്രിസ്തുവിൽ അലിഞ്ഞു ചേരുവാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ ഈ ഡിവിഷൻ എപ്പോഴും വരുന്നത് പ്രത്യേകമായിട്ട് നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ ഈ ഡിവിഷൻ എപ്പോഴാണോ വരുന്നത് അവിടെ നമ്മുടെ സ്വന്തം നമുക്ക് ഒരു നിലനിൽപ്പില്ല. സോ ദേർ ഷുഡൻ ബി എ ഡിവിഷൻ. സോ നമ്മൾ ദൈവത്തിൽ പൂർണമായി യൂണിയൻ ഇൻ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് ആയിരിക്കണം. ഏതൊക്കെ തലത്തിലാണ് ഈ ഡിവിഷൻ ഉണ്ടാകുന്നത്? സോ ഈ സെന്റ് നിക്കോദിമസ് ഓഫ് ഹോലി മൗണ്ടൻ എന്ന ഈ പിതാവ്, പിന്നെ ഈ അൺസീൻ വാർഫെയർ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിരിക്കുന്ന പിതാവിന്റെ ഒക്കെ ലേഖനങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ മൂന്ന് കാര്യങ്ങളാണ് അവിടെ എപ്പോഴും പറയുന്നത്. സോ അവിടെ പറയുന്നത് മൂന്ന് തലത്തിലുള്ള ഒരു ഒരു ഡിവിഷനാണ് എപ്പോഴും നമുക്ക് വരുന്നത്. സോ ആദ്യത്തേത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വേൾഡ്. ഈ അൺസീൻ വാർഫെയർ എന്ന് പറയുന്ന ഒരു പുസ്തകം അത് എഴുതിയിരിക്കുന്നത് ഇറ്റ് ഈസ് തിയോഫിൻ ദ റിക്ലൂസ് എന്ന് പറയുന്ന ഒരു പിതാവാണ് ഈ അൺസീൻ വാർഫെയർ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിരിക്കുന്നത്. സോ ഈ പിതാവ് പറയുന്നത് മൂന്ന് തലത്തിലാണ് നമുക്ക് എപ്പോഴും ഈ ഡിവിഷൻ നടക്കുന്നത്. സോ ആദ്യത്തേത് എന്ന് പറയുന്നത് ദ വേൾഡ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ദി മെറ്റീരിയലിസ്റ്റിക് വേൾഡ്, ദി ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഈ പിതാക്കന്മാർ എപ്പോഴും ദ വേൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഇറ്റ് ഈസ് ദ പാഷൻസ് വിച്ച് വി ഓൾവേസ് എൻകൗണ്ടർ. സോ അതെന്തൊക്കെയാണ് നമ്മുടെ പാഷൻ? ദ ലവ് ഫോർ റിച്ചസ്, ദ ഡിസയർ ഫോർ പൊസിഷൻസ്, ബോഡിലി പ്ലഷേഴ്സ്, പവറിന് വേണ്ടി, നമുക്ക് അധികാരത്തിന് വേണ്ടി പ്രൈഡ്. സോ ഇതൊക്കെയാണ് പ്രത്യേകമായിട്ട് ഒരു നമ്മുടെ ഉള്ളിൽ ഒരു സ്ട്രഗിൾ നടത്തുന്ന ഒരു തലം. അത് അതിജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത്. ഒരു ഏരിയ ഓഫ് ഡിവിഷൻ വരുന്നത് ദി വേൾഡ്. വേൾഡിനെ അതിജീവിക്കണം. അതുകൊണ്ടാണ് ക്രിസ്തുവും പറയുന്നത് ഡു നോട്ട് ലവ് ദ വേൾഡ് ഓർ ദ തിങ്സ് ഓഫ് ദ വേൾഡ്. സോ നമ്മുടെ പാഷൻസിനെ നമ്മൾ സ്നേഹിക്കരുതെന്നാണ് ഇവിടെ യേശു ക്രിസ്തു ആവശ്യപ്പെടുന്നത്. സോ പലപ്പോഴും നമ്മൾ ഈ ലൗകികർ ആകുമ്പോൾ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ലൗകികരായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ പിതാക്കന്മാരൊക്കെ പറയുന്നത് ലിവ് ഇൻ ദ ഫ്ലഷ് ബട്ട് നോട്ട് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ്. സെന്റ് ജോൺ കാസിയൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ലിവ് ഇൻ ദ ഫ്ലഷ് ബട്ട് നോട്ട് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ്. സോ അതാണ് നമുക്ക് വേൾഡ് ടു ഒരു ഏരിയ ഓഫ് സ്ട്രഗിൾ, ഒരു ഏരിയ ഓഫ് ഡിവിഷൻ വരാൻ സാധ്യമുള്ളത്, ദ വേൾഡ്. ദ സെക്കൻഡ് എന്ന് പറയുന്നത് ദ ഫ്ലഷ്. നമുക്ക് ആദ്യ പാപം ആദാവും ഹവ്വയും നടത്തിയ ആ പാപം, ഇറ്റ് ഈസ് ത്രൂ ദി ഡിസയർ ഓഫ് ദ ഫ്ലഷ്. ഹവ്വ അവിടെ പോയിട്ട് പാമ്പ്, സാത്താൻ അതിനെ പോയിട്ട് ഉടനെ പറിച്ചു കഴിക്കാനല്ല പറയുന്നത്. സാത്താൻ പറഞ്ഞു, അവിടെ നോക്കൂ, ആ ഫലത്തിനെ നോക്കൂ, എന്ത് സൗന്ദര്യമുണ്ട്, അതിനെ തൊട്ടു നോക്കാൻ പറഞ്ഞു. അത് എത്ര നല്ലതാണ് കാണുവാൻ, എത്ര നല്ലതാണ് തൊടുവാൻ. അതിനെ ഒരു ജസ്റ്റ് പറിക്കാൻ പറഞ്ഞു, കഴിക്കാൻ ഉടനെ പറഞ്ഞില്ല, പറിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിനെ തൊട്ടു നോക്കിയപ്പോൾ, പറിച്ചു കഴിഞ്ഞപ്പോൾ എത്ര സൗന്ദര്യവും എത്ര ഭംഗിയുള്ള ഒരു ഫലമായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു കടി കടിക്കാൻ. സോ നമ്മൾ പാപത്തിൽ ഓരോ സ്റ്റെപ്പ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഉൾപ്പെടുന്നത്. സോ ദി വേൾഡ്, ദ ഫ്ലഷ്, എപ്പോഴും നമ്മൾ ഇതിനെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് പിതാക്കന്മാരൊക്കെ നമ്മളെ ആവശ്യപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിതാക്കന്മാർ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ദി ഡിസയർസ് ഓഫ് ദ ഫ്ലഷ് നമുക്ക് എപ്പോഴും വേണ്ടത്, പക്ഷെ എപ്പോഴും ടു ഓൾവേസ് നറിഷ് ദ സോൾ. സോ ദി സോളിനെയാണ് എപ്പോഴും നമ്മളെ അതിനെ നറിഷ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കേണ്ടത്. സോ പലപ്പോഴും പിതാക്കന്മാരൊക്കെ പറയുന്നത് നമുക്ക് കുറെ അധികം നമുക്ക് ഹങ്കറുണ്ട്. ഹങ്കറിനെ മലയാളത്തിൽ ഒരു വിശപ്പുണ്ട്. നമുക്ക് പല തലത്തിലുള്ള വിശപ്പുകളുണ്ട്. പക്ഷെ എല്ലാ വിശപ്പും അടക്കാൻ ഉള്ളതല്ല. നമ്മുടെ എസ്പെഷ്യലി ആത്മീയ ജീവിതത്തിൽ എല്ലാ വിശപ്പുകളും കടക്കാൻ ഉള്ളതല്ല എന്നാണ് പിതാക്കന്മാരൊക്കെ പറയുന്നത്. സോ ദി അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഡെവൽ. സെന്റ് പോൾ എപ്പോഴും പറയാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്, പറയുന്നുണ്ട് ഫോർ വി വെസൽ നോട്ട് അഗെയിൻസ്റ്റ് ഫ്ലഷ് ആൻഡ് ബ്ലഡ് ബട്ട് അഗെയിൻസ്റ്റ് പ്രിൻസിപ്പാലിറ്റീസ് അഗെയിൻസ്റ്റ് പവേഴ്സ് അഗെയിൻസ്റ്റ് ദ റൂളേഴ്സ് ഓഫ് ദ ഡാർക്ക്നെസ് ഓഫ് ദിസ് വേൾഡ് അഗെയിൻസ്റ്റ് സ്പിരിച്വൽ വിക്കിഡ്നെസ് ഇൻ ഹൈ പ്ലേസസ്. സോ എപ്പോഴും നമ്മൾ എപ്പോഴും ഇത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എപ്പോഴും നമ്മളിത് മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ദി വേൾഡ് ദ പാഷൻസ് വിച്ച് വി എൻകൗണ്ടർ ഇൻ അവർ ഡേ ടു ഡേ ലൈഫ് ദ ഫ്ലഷ് വിച്ച് ഈസ് ഓൾവേസ് ടെംപ്റ്റിംഗ് അസ് ദി സാത്താൻ ദി ഡെവൽ. സെന്റ് മക്കാരിയോസ് ഒരു പിതാവ് പറയുന്നത് സോ ദ ഡെവൽ the evil one likes to be served by things that appear good. He is versatile and cunning in the lust of the world. Namak the way the hell is not attractive. Sadakanmar varunathu namak hell enna oru picturization, it is not attractive. Nammale attract cheyina നമ്മളെ അട്രാക്ട് ചെയ്യുന്ന വിധത്തിലല്ല, പക്ഷേ ദ വേ ടുവേർഡ്സ് ഹെൽ സാത്താൻ മേക്സ് ഇറ്റ് അട്രാക്ടീവ്. ഹെൽ ഈസ് നോട്ട് അട്രാക്ടീവ്, സോ ഇറ്റ് ഈസ് ട്രൈങ് ടു ഇറ്റ് സാത്താൻ ഓൾവേസ് ട്രൈസ് ടു മേക്ക് ദ പാത്ത് ടുവേർഡ്സ് ഹെൽ അട്രാക്ടീവ്. സോ ഈ മൂന്ന് തലത്തിലുള്ള ഒരു ഡിവിഷനാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു പോരാട്ടം നടക്കുന്നത്. സോ നമ്മൾ എപ്പോഴും ദൈവത്തിനോട് ചേർന്ന് നടക്കുവാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മളോട് ആവശ്യപ്പെടുന്നത്. സോ ഈ ഒരു ഡിവിഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാണ്ടിരിക്കുവാൻ വേണ്ടിയിട്ട് ഒരു യൂണിയൻ വിത്ത് ക്രൈസ്റ്റിലൂടെ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരു നമ്മൾ വിവാഹ കുദാശയിലൊക്കെ വായിക്കാറുണ്ട് നിങ്ങൾ ഇരുവരും രണ്ടല്ല ഒന്നാകുന്നുവെന്ന്. സോ ദാമ്പത്യ ജീവിതത്തിൽ പോലും ആ രണ്ട് spouses, the husband and wife, അവർ ഒന്നായിട്ടാണ് ജീവിക്കേണ്ടത്. ഒരു ആലോചനയും ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എല്ലാം കാണും, പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു മനസ്സോടെ ജീവിക്കുന്നതാണ് ഒരു ഒരു ക്രിസ്ത്യൻ മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്നാണ് പിതാക്കന്മാരൊക്കെ അഡ്രസ് ചെയ്യുന്നത്. സോ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മളെ ഈ ഒരുമയോടെ ദൈവത്തിൽ ഒരുമയോടെ ജീവിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ദൈവത്തിൽ ചേർന്ന് നടക്കുവാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ബഹുമാനപ്പെട്ട ബിജോയ് സക്കറിയാച്ചൻ പതിവ് പോലെ തന്റെ ശാന്തമായ ഒരു സമീപനത്തിലൂടെ ശ്രേഷ്ഠമായ ഒരു വചനത്തെ പൊരുൾ തിരിച്ച് നമുക്ക് അറിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മളൊക്കെ ദേവാലയത്തിൽ വിവിധ ചിന്തകളുമായി സമന്വയിപ്പിച്ച് വൈദികരിലൂടെ മഹാപുരോഹിതന്മാരിലൂടെയൊക്കെ ഇത് കേട്ടുകഴിഞ്ഞതാണ്. എങ്കിലും ആ വിഷയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ചിന്തയെ, പ്രത്യേകിച്ച് സെയിന്റ് മാർക്ക് ചാപ്റ്റർ 3:24-25, ഒരു ഭവനം അതിൽ തന്നെ ഛിദ്രിച്ചാൽ അതിന് നിലനിൽപ്പില്ല എന്ന ആശയത്തെ വളരെ ഭംഗിയായി പ്രത്യേകിച്ച് ആദിമ സഭയിലെ ക്രൈസ്തവ സഭയിലെ പാപസ്സന്മാരും പിതാക്കന്മാരുമൊക്കെ അവരുടെ ജീവിതത്തിലൂടെ ക്രമപ്പെടുത്തിയ ആശയങ്ങളെ മുൻനിർത്തി കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് അച്ഛന്റെ വായനാ ലോകം നമുക്കൊക്കെ അറിയാം. പ്രത്യേകിച്ച് പ്രഭാതങ്ങളിലൊക്കെ മിക്കവർക്കും അച്ഛന്റേതായൊരു ഹ്രസ്വ സന്ദേശം കിട്ടും, പ്രത്യേകിച്ച് ഡെസേർട്ട് ഫാദേഴ്സിന്റെ. അതിനകത്ത് വളരെ ആഴത്തിൽ ഒരു വായനയുടെ ആ സാമീപ്യം അച്ഛനുള്ളതുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ ചേർത്ത് വെച്ചാണ് ഭവനം എന്നാൽ എന്ത് എന്നതിന് പിതാക്കന്മാർ കൊടുത്തിരിക്കുന്ന ഒരു നിർവചനത്തിലാണ് അച്ഛൻ തുടങ്ങിയത്. ലോകത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ രണ്ട് സ്ഥലങ്ങൾ ഏതെന്ന് ഒരു ഭക്തനോട് അല്ലെങ്കിൽ യഥാർത്ഥമായി ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചാൽ, ഈ ചോദ്യം സാധാരണ ഒരു മനുഷ്യനോട് ചോദിച്ചാൽ ഒന്നുകിൽ നമ്മൾ ഇനി കാണാനുള്ള ഏതെങ്കിലും രാജ്യത്തിന്റെ കാര്യം പറയും, അല്ലെങ്കിൽ ലോകാത്ഭുതങ്ങളുടെ കണക്ക് പറയും, അല്ലെങ്കിൽ ന്യൂസിലൻഡാണ് സ്വിറ്റ്സർലൻഡാണ് എന്നൊക്കെ ചിന്തകൾ പങ്കുവെക്കുമെങ്കിൽ ലോകത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ രണ്ട് സ്ഥലം ദൈവത്തിന്റെ ആലയവും ഭവനവുമാണ്. ദൈവത്തിന്റെ ആലയവും അല്ലെങ്കിൽ ദേവാലയം രണ്ട് ഭവനം. ദൈവം മനുഷ്യന് സ്വന്തമായി നൽകിയിരിക്കുന്ന ഇടം ഭവനവും കൂട്ടായി ആരാധിക്കുവാൻ തന്നിരിക്കുന്ന സ്ഥലം ദേവാലയവുമാണ്. ഇതിൽ നമുക്ക് തൃപ്തിയില്ലാതെ വരുമ്പോഴാണ് സന്തോഷം തേടി ഭവനത്തിൽ നിന്ന് പലപ്പോഴും നമ്മൾ പല പിക്നിക് സ്പോട്ടുകളും തേടിപ്പോകുന്നത്. ഈ ഭവനത്തിൽ നമ്മൾ തന്നെ സ്വന്തമായി വിചാരിച്ചാൽ സന്തോഷം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഇടമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വന്തം ദേവാലയത്തിൽ നമുക്ക് ഭക്തിയും വിശ്വാസവും ഒന്നും കണ്ടെത്താൻ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ മറ്റ് സഭകളിലേക്ക് ചിലപ്പോൾ ചേക്കേറാം, അല്ലെങ്കിൽ അതിലും വലിയ ദേവാലയങ്ങളിൽ ചെന്നാൽ കൂടുതൽ അനുഗ്രഹം ലഭിക്കും. ചിലരൊക്കെ മറ്റു മതങ്ങളിലേക്കും പോകാൻ മടി കാണിക്കാത്തവരുമാണ്. അങ്ങനെയെങ്കിൽ യഥാർത്ഥമായി ഒരു മനുഷ്യന് അവകാശമായി ദൈവം തന്നിരിക്കുന്ന ഭവനം അതിൽ തന്നെ ഛിദ്രിച്ചാൽ ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ ചിന്തകളെ മൂന്ന് ആശയങ്ങളായിട്ട് പ്രിയപ്പെട്ട ആശയം ക്രോഡീകരിച്ചു. ഒന്ന്, ലോകം മൂലമുണ്ടാകുന്ന, പ്രത്യേകിച്ച് ലോകത്തിൽ നമ്മൾ പാർക്കുമ്പോൾ നമ്മൾക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ചില മേഖലകൾ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ പങ്കുവെക്കുന്ന ചില മേഖലകൾ. മൂന്ന്, സാത്താൻ നമ്മളെ പലപ്പോഴും പരിശോധിക്കുമ്പോൾ, പരിശോധനയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ. എന്നാൽ ഈ വിഷയത്തെ തന്നെ ഒന്ന് രണ്ട് ചിന്തകൾ കൂടി ഇതിനോട് കൂട്ടിച്ചേർത്ത് വെച്ചാൽ, യൂണിയൻ ആൻഡ് ഡിവിഷൻ എന്നൊരു വാക്കിൽ നിന്നാണ് അച്ഛൻ ഈ ചിന്തകളെ നമ്മുടെ മുമ്പിൽ പങ്കുവച്ചത്. മനുഷ്യൻ ഒരു കൊട്ടാരമാണെന്നും ഇന്ദ്രിയങ്ങൾ കൊട്ടാരത്തിന്റെ വാതിലാണെന്നും പിതാക്കന്മാർ പറഞ്ഞ കാര്യവും ചേർത്ത് വെച്ചു. ഈ വേദഭാഗം 20-ാം അധ്യായം മുതൽ 20-ാം വാക്യം 3-ാം അധ്യായത്തിന്റെ 20 മുതൽ അതിന്റെ അവസാന ഭാഗത്തേക്ക് വരെ കടന്നു ചെന്നാൽ ഇതിന് ചില ഉത്തരങ്ങൾ കൂടി നമുക്ക് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം. അതോടൊപ്പം ഈ കാര്യങ്ങളെ ക്രോഡീകരിക്കുവാൻ നമ്മൾ ലോകപരമായ ചിന്തകൾ നമ്മുടെ മുമ്പിൽ കടന്നു വരാം. നമ്മുടെ ഇന്ദ്രിയങ്ങൾ പലപ്പോഴും പല വിഷയങ്ങളിലേക്ക് കടന്നുപോയേക്കാം. ചിന്താമണ്ഡലങ്ങളും സാത്താൻ നമ്മളെ പലപ്പോഴും പ്രലോഭിപ്പിച്ചേക്കാം. പക്ഷെ ഇതിനെ മൂന്നിനെ അതിജീവിക്കുവാനും ദൈവം ഒരു മനുഷ്യനെ ലോകത്തിൽ ജനിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ ദൈവമായിട്ട് ചെയ്തു വെക്കാറുണ്ട്. ഉദാഹരണം, നമ്മൾ ഏത് ഭാഷക്കാരനായി, ഏത് വർഷം, ഏത് അപ്പന്, ഏതമ്മയ്ക്ക് എത്രാമതായി ജനിക്കണം, അത് ഏത് സ്ഥലത്തായിരിക്കണം, അവന് പേരിടുന്നത്, അവൻ ആണായിരിക്കണമോ പെണ്ണായിരിക്കണമോ, ഇങ്ങനെ നമ്മൾ ചോദിക്കാത്തതും ചിന്തിക്കാത്തതും ദൈവം നമുക്ക് അവകാശമായി തരുന്ന ചില കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ശ്രേഷ്ഠവരമായി ദൈവം നമുക്ക് നൽകാറുണ്ട്. ആ വരത്തിന്റെ പേരാണ് ദ ഗ്രേറ്റ് വിസ്ഡം, ദൈവത്തിന്റെ ജ്ഞാനം. ഈ ജ്ഞാനം ശരിയായി ഉപയോഗിക്കുന്ന മനുഷ്യന് ഈ മൂന്ന് ഭാഗങ്ങളെ ഒരു പരിധിവരെ ക്രമപ്പെടുത്താൻ സാധിക്കും, അല്ലെങ്കിൽ അതിജീവിക്കാൻ സാധിക്കുമെന്നും പിതാക്കന്മാരുടെ പഠിപ്പിക്കലിൽ കൃത്യമായി പറയുന്നുണ്ട്. യേശുക്രിസ്തുവും അത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അവസാനമായി മൂന്ന് ചെറിയ വൃത്തങ്ങളെ മനസ്സിൽ സങ്കല്പിക്കുക. ചെറിയ വൃത്തം എന്ന് പറയുമ്പം ഒന്ന് ഏറ്റവും ചെറുത്, രണ്ടാമത്തത് അല്പം കൂടി വലുത്, മൂന്നാമത്തത് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമായൊരു വൃത്തം. ഒന്നാമത്തെ വൃത്തം ആ വേദഭാഗത്തിന്റെ 20-ാം വാക്യത്തിൽ തന്നെയുണ്ട്. യേശുദമ്പുരാനിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അവിടെ ഭക്ഷണം കഴിപ്പാൻ പോലും ബുദ്ധിമുട്ടുന്ന രീതിയിൽ അവിടെ ആളുകൾ തളിച്ചുകൂടി. അവിടെ ഇരുന്ന ചാർച്ചക്കാർ, ഇംഗ്ലീഷ് വേർഷനിൽ പറഞ്ഞേക്കുന്നത് ഫ്രണ്ട്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ചാർച്ചക്കാരാണോ ഫ്രണ്ട്, ഫ്രണ്ടാണോ ചാർച്ചക്കാരെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഒരു ആശയ കുഴപ്പം വരുന്നുണ്ടെങ്കിലും യേശുക്രിസ്തുവിനെ ഏറ്റവും അടുത്ത് സ്നേഹിച്ചിരുന്ന ഒരു സർക്കിൾ, അങ്ങനെ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. ആ സർക്കിളിലുള്ളവർ യേശുക്രിസ്തുവിനോട് പറഞ്ഞു, അവന് ഭ്രാന്താണ്. ഇതായിരുന്നു ഒന്നാമത്തെ സർക്കിൾ. യേശുക്രിസ്തുവിനെ ഒരു വൃത്തത്തിനകത്തേക്ക് നിർത്തിയിട്ട് കൂടെ അവിടെ കണ്ടിരിക്കുന്നവരെല്ലാം കൂടെ പറഞ്ഞു, ഈ മനുഷ്യന് ഭ്രാന്താണ്. ദാറ്റ് ഈസ് ദ സ്മോളസ്റ്റ് സർക്കിൾ. രണ്ടാമത്തെ വൃത്തം, അവിടെ ശാസ്ത്രിമാരുണ്ടായിരുന്നു, യഹൂദ വംശത്തിൽപ്പെട്ട അല്ലെങ്കിൽ യെരുശലേമിൽ പാർക്കുന്ന ശാസ്ത്രിമാർ. അവര് പറഞ്ഞു, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേത്സെബൂബിനെ കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് ആദ്യം പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഒരു സാത്താന്റെ ശക്തി യേശുവിൽ ഉണ്ടെന്ന് വളരെ വ്യക്തമായി പരസ്യമായി പറഞ്ഞു. ദാറ്റ് ഈസ് ദ സെക്കൻഡ് സർക്കിൾ. അത് ഇച്ചിരി വലുതാണ്. ഒന്ന് ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കുടുംബ ബന്ധങ്ങൾ ചാർച്ചക്കാരിൽ നിന്നുണ്ടായ ഒന്നാമത്തെ വൃത്തം യേശുക്രിസ്തുവിനെ അതിനകത്തേക്ക് കയറ്റി ചിത്രീകരിച്ചു. രണ്ട്, അല്പം കൂടി ഒരു വലിയ വൃത്തം, അത് അധികാരത്തിലുള്ള മനുഷ്യർ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞൊരു വൃത്തം. എന്നാൽ മൂന്നാമത് വൃത്തം വരച്ചത് മനുഷ്യരല്ല, ചാർച്ചക്കാരല്ല, കൂട്ടുകാരല്ല, കുടുംബക്കാരല്ല, അധികാരത്തിലുള്ളവരുമല്ല, യേശു തമ്പുരാൻ ഒരു വൃത്തം അങ്ങ് വരച്ചു. ആ വൃത്തം നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമായി നമ്മളുടെ ഇതുവരെ നമ്മുടെ മനസ്സിൽ കടന്നു വന്ന ഒരു നിർവചനത്തിനും ഉത്തരം നൽകാൻ പറ്റാത്ത വിധം ഒരു വലിയ വൃത്തം അങ്ങ് വരച്ചു. നമുക്ക് ഇതുവരെയും സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണുമെന്ന് എന്റെ വിചാരം. എനിക്ക് പലപ്പോഴും മനസ്സിലാകാത്ത ഒരു വൃത്തം. ആ ഇത് വൃത്തം ഇങ്ങനെയാണ്, ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് മനുഷ്യർ യേശുതമ്പുരാന്റെ അടുത്തോട്ട് ഒന്ന് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരങ്ങളും നിന്നെ കാണാനായിട്ട് പുറത്തു നിൽക്കുക. പ്രത്യേകിച്ച് വിശുദ്ധ ദൈവമാതാവിന്റെ ഏതൊക്കെ പെരുന്നാളുകൾ വരുന്നു, ആ പെരുന്നാളിനൊക്കെ വായിക്കുന്ന ഒരു വേദഭാഗമാണ്. നിന്റെ അമ്മയും ചാർച്ചക്കാരും സഹോദരങ്ങളും നിന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് വെളിയിൽ നിൽക്കുന്നു. യേശുതമ്പുരാൻ അവരുടെ മുഖത്തേക്ക് നോക്കി വളരെ സന്തോഷത്തോടും അല്പം ആശ്ചര്യത്തോടും ചോദിച്ചു, എന്റെ പിതാവിന്റെ ഇഷ്ടം ആരൊക്കെ ചെയ്യുന്നു? അവരൊക്കെ എന്റെ അമ്മയും സഹോദരനും സഹോദരിയും ആകുന്നു. ഞാൻ ഇതിന് കൊടുത്ത ഒരു ചിത്രം, ഇതൊരു വൃത്തം, ഒരു വലിയ വൃത്തം. യേശുതമ്പുരാൻ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും കൂട്ടുകാരെയും അധികാരത്തിലുള്ളവരെയും കർത്താവിനെ സ്നേഹിച്ചവരെയും കർത്താവ് സ്നേഹിച്ചവരെയും കർത്താവിനെ വെറുത്തവരെയും ഒക്കെ ചേർത്ത് ഒരു വിശാലമായ വൃത്തം അങ്ങ് വരച്ചു. ആ വൃത്തത്തിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്, എന്റെ പിതാവിന്റെ ഇഷ്ടം ആരൊക്കെ ചെയ്യുന്നുവോ അവരൊക്കെ എന്റെ അമ്മയും എന്റെ സഹോദരനും സഹോദരിയും ആകുന്നു. ഞാൻ പറഞ്ഞത് ഇത് യേശുതമ്പുരാന്റെ വിസ്ഡം, ഈ ക്രിസ്തുവിന്റെ ദൈവജ്ഞാനം വെളിപ്പെടുത്തുന്ന ഒരു ചിന്ത കൂടിയാണ്. ഇതേ ചിന്ത നമുക്കൊന്ന് പങ്കുവച്ചാൽ നമുക്കൊരു ചോദ്യത്തോടുകൂടി ഇന്നത്തെ സമയം അവസാനിപ്പിക്കാം. ഒന്ന്, നമ്മൾ കുടുംബ ബന്ധങ്ങളിൽ വൃത്തം വരയ്ക്കുന്നവരാണോ? രണ്ട്, അധികാരത്തിലിടുന്നുകൊണ്ട് വൃത്തം വരയ്ക്കുന്ന ശ്രദ്ധ നമ്മളിൽ ഉണ്ടോ? മൂന്ന്, യേശുതമ്പുരാൻ വിഭാവനം ചെയ്ത ഒരു വിശാലമായ വൃത്തത്തിന്റെ ഉള്ളിൽ നമുക്ക് കടന്നു വരുവാൻ ആഗ്രഹമുണ്ടോ? അതോ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിച്ചുവോ? അപ്പൊ പ്രിയപ്പെട്ട ബിജോയ് അച്ഛന്റെ പ്രസംഗം, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ രണ്ട് സ്ഥലങ്ങളിൽ ഒന്നാണ് ഭവനം, രണ്ട് ദേവാലയം. ഈ സന്തോഷം കണ്ടെത്തുവാൻ ദൈവം നൽകിയിരിക്കുന്ന ഈ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് ഈ ഭവനത്തെ ഛിദ്രിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു യൂണിയൻ എല്ലാത്തിനെയും ഏകീഭവിപ്പിക്കുന്ന ഒരു ചിന്തയാണോ, അതോ എല്ലാത്തിനെയും വിഭാഗീയ ചിന്ത കൊണ്ട് മറികടക്കുന്ന ഒരു സ്വഭാവമാണോ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതെന്ന് ശാന്തമായിട്ട് ചിന്തിക്കുവാനും, അതോടൊപ്പം തന്നെ അച്ഛൻ മൂന്ന് ഡിവിഷനായിട്ട് പറഞ്ഞ വിഷയം, ലോകവും നമ്മുടെ വിചാര വികാരങ്ങളും സാത്താന്റെ പ്രവർത്തനങ്ങളും, ഇത് മൂന്നിൽ നിന്നും നമുക്ക് വ്യത്യസ്തമായ ചിന്തകളെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ദോഷമായിട്ട് ചിന്തിക്കുവാനാണോ നമ്മുടെ സമയത്തെ വിനിയോഗിക്കുന്നത്, അതോ ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ട് ഇതിനെ മറികടക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ എല്ലാ ക്രൈസ്തവ ഭവനങ്ങളും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദൈവഭവനങ്ങളായി നസറേത്തിലെ ഭവനം പോലെ ആയിത്തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛൻ, ശാന്തമായി വളരെ ഭംഗിയായി ഭക്തി ദ്യോതിപ്പിക്കുന്ന നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് തന്നതിൽ ഈ സൂബോറോ പ്രേയറിന്റെ പേരിലുള്ള പ്രത്യേകമായ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ദൈവം പ്രസംഗിച്ച പ്രിയപ്പെട്ട അച്ഛനെയും ശ്രവിച്ച എല്ലാ വിശ്വാസ സമൂഹത്തെയും അവരുടെ ഭവനങ്ങളെയും സമാധാനത്തിലും സന്തോഷത്തിലും നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്കിവിടെ പൂർണ്ണമാക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
പ്രിയപ്പെട്ട ഐസക്കച്ചൻ പറഞ്ഞതുപോലെ തന്നെ ബിജോയിച്ചൻ വളരെ വളരെ ആഴമായ ഒരു ചിന്തയാണ് നമുക്ക് പകർന്നു തന്നത്. വലിയ നീണ്ട പ്രസംഗങ്ങളെക്കാളും കുറുക്കി കൊള്ളുന്ന അല്ലെ ചിന്തിപ്പിക്കുന്ന ഏതാനും വാക്കുകൾ അച്ഛന്റെ പ്രസംഗത്തിലൂടെ കേൾക്കാൻ പറ്റി. അതിനെ കോർത്തിറക്കി പ്രിയപ്പെട്ട ഐസക്കച്ചനും വളരെ ഭംഗിയായി ചിന്തിക്കുക, നമ്മൾ ചിന്തിക്കേണ്ടുന്ന കുറെ കാര്യങ്ങളെ കൂടെ പ്രിയപ്പെട്ട ഐസക്കച്ചനും നമുക്ക് ഒരുക്കി തന്നു. രണ്ട് വൈദികരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയാണ്, മധ്യസ്ഥ പ്രാർത്ഥനയിൽ പേരാവശ്യപ്പെട്ട് കുറെ പേരുകൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ ഒരു ബെറ്റ്സിയെ ദൈവസന്നിധിയിൽ ഓർക്കാം. ബെറ്റ്സി വളരെ ക്രിട്ടിക്കൽ സ്റ്റേജില് വെന്റിലേറ്ററിലാണ്. എല്ലാവരുടെയും പ്രാർത്ഥന വളരെ കാര്യമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ പേരെഴുതി ഓർത്ത് പ്രാർത്ഥിക്കുക. ബെറ്റ്സി, അതുപോലെ തന്നെ ഒരു ബാബു സക്കറിയ, ഒരു മൈനർ സ്ട്രോക്ക് കഴിഞ്ഞ് ഇപ്പോഴ് സുഖം പ്രാപിച്ചിരുന്നു, ബാബു സക്കറിയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഒരു സജിയെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ ഡ്രഗ് അഡിക്ഷൻ ആയിട്ട് ഒരു ചെറുപ്പക്കാരനുണ്ട്, ആ ചെറുപ്പക്കാരനെ ഓർത്ത് അവരുടെ മാതാപിതാക്കളൊക്കെയും പ്രയാസപ്പെടുന്നു, ആ ചെറുപ്പക്കാരനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഒരു സൂസനെ ഓർക്കുക, ഒരു ഷാജി, ഡാനിയൽ ജോസഫ്, ആനി, മറിയാമ്മ ജോർജ്, മാത്യു, ലിസി, പീറ്റർ, അക്കാമ, അനീഷ്, ചെറിയാൻ, ലില്ലി, അലക്സ്, തമ്പി, ഓമന ചാണ്ടി, ആലീസ്, ഇവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർക്കാം. ഒരു ജിമ്മിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജോയലിനെ ദൈവസന്നിധിയിൽ ഓർത്ത് സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെയൊക്കെ സൗഖ്യത്തിനായിട്ട് അവരുടെ പേര് ഓർത്ത് ദൈവസന്നിധിയിൽ നമുക്ക് അപേക്ഷിക്കാം. പാറയ്ക്കുമോർ, ഞങ്ങളുടെ ആന്തരിക ഹൃദയങ്ങളുടെ നനവ് മനസ്സിലാക്കി ഞങ്ങളെ സ്പർശിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, ഈ പ്രഭാതം ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിച്ച് അവിടുത്തെ അഭിഷിക്തന്റെ വാക്കുകളിൽ കൂടിയൊക്കെ ഞങ്ങൾക്ക് ആഴമായി അങ്ങ് ഗ്രഹിക്കത്തക്കോണമുള്ള ഹൃദയങ്ങളെ അവിടെ തുറന്നു വന്ന ഹൃദയം അവർക്ക് സ്തുതിക്കുന്നു. സ്നേഹമായി, കരുണയായി, ജ്ഞാനമായി ഞങ്ങളുടെ ഉള്ളിൽ അങ്ങ് നിറയാൻ അവിടുന്ന് സഹായിക്കണമേ. ഭയത്തിന്റെ മധ്യത്തിൽ വീഴാതെ പിടിച്ചു നിൽക്കുന്ന ഒരു സ്നേഹ ധ്വനിയായി അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക രോഗികളെ ഞങ്ങൾ ഓർക്കുന്നു. പല ആളുകളും വളരെ തീവ്രമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നു. പ്രതിബന്ധങ്ങൾ അനവധിയാകുമ്പോൾ ഞങ്ങൾക്ക് വിളിക്കാൻ അങ്ങയുടെ നാമമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ഞങ്ങൾക്ക് പരിപൂർണമായിട്ട് അറിയാം. കണ്ണുനീരോടെ തന്റെ അടുക്കൽ വരുന്നവരെ കരുണയോടെ സ്വീകരിക്കുന്ന കാരുണ്യവാനെ, അവിടുത്തെ കരുണ ഞങ്ങളുടെ മേൽ, പ്രത്യേകിച്ച് ഞങ്ങൾ ആരെ ഓർത്ത് പ്രാർത്ഥിച്ചോ അവരുടെ മേൽ ചൊരിയണമേ എന്ന് അവിടുത്തെ ദേവന്റെ മുമ്പാകെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത കരുണാമയനെ, നിന്റെ കൃപ അവരോട് കൂടെ ഉണ്ടാകണമേ. വേദനയുടെയും നൊമ്പരങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെ മധ്യത്തിൽ ഹൃദയ കണ്ണുകൊണ്ട് അങ്ങയെ കാണുവാനും ആ കാഴ്ച അവരുടെ ജീവിതത്തിനാകമാനം ഒരു പ്രതീക്ഷയുടെ, ഒരു പുത്തൻ ആത്മീക അനുഭവത്തിന്റെ, രൂപാന്തരത്തിന്റെ തലത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയാണ് എന്റെ യേശുവിന്റെ മുഖം കാണാൻ എനിക്ക് സാധ്യത ഒരുക്കുന്നെങ്കിൽ ആ വേദന പോലും അനുഗ്രഹമായി തിരിച്ചറിയുവാൻ ഇവിടുന്ന് ഞങ്ങൾക്ക് ആവശ്യമായുള്ള വെളിച്ചം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ആളുകൾ പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നു, അവർക്കൊക്കെ അവിടുന്ന് ശാന്തത സമാധാനം നൽകണമേ. പ്രത്യേകിച്ച് ഉറ്റവര് വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങൾ അനവധിയുണ്ട്. ദൈവമേ, അവരുടെ വേദനകളിൽ അവിടുന്ന് കൂടെ ഉണ്ടാകണമേ. അവരുടെ കണ്ണുനീരിനെ അവിടുന്ന് മാനിച്ച് അവർക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകണമേ. ഏത് നഷ്ടങ്ങളെയും നികത്താൻ കഴിവുള്ള അങ്ങയുടെ സാന്നിധ്യം ആ നഷ്ടങ്ങൾ അറിയാതെ വണ്ണം അങ്ങ് അവരിൽ നിറയണമേ. ആ അങ്ങയുടെ സാന്നിധ്യം മൂലമുള്ള നിറവ് അവരെ ആനന്ദം പകരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം യുവാക്കന്മാർ, യുവതികളെയും ചെറുപ്പക്കാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഡ്രഗ്സും മറ്റു മൂലമൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് തിന്മയുടെ മാർഗത്തിൽ കൂടി കിടക്കുന്ന മക്കളെയൊക്കെ അവിടുന്ന് നേർവഴിക്ക് നയിക്കണമേ. ദൈവമേ, അങ്ങേക്ക് മാത്രമേ അവരെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. അവരുടെ ഹൃദയത്തിൽ നല്ല വിചാരങ്ങളെ കൊടുത്ത് അവരെ നയിക്കണമേ, നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ബാവാ തിരുമേനി, എല്ലാ തിരുമേനിമാരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഭദ്രാസനത്തെ നയിക്കുന്ന തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ ആത്മീക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ സേവനം ചെയ്യുന്നവരെ ഓർക്കുന്നു. ഈ ദേശത്തെ, മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കോവിഡ് മൂലം കഷ്ടപ്പെടുന്ന അനേകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി നടത്തപ്പെടുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങളെയും, രോഗ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങളെയും അവർ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മയോട് വാഴ്ച അനുഗ്രഹിക്കണമേ. അനേകർക്ക് ആശ്രയവും ആശ്വാസവും പ്രത്യാശയും സൗഖ്യവും നൽകുന്ന ഒരു ദൈവിക ശുശ്രൂഷ ഇതിനെ രൂപാന്തരപ്പെടുത്തണമേ. ശാന്തമായി ഹൃദയം കൊണ്ട്
നിന്നെ കണ്ടെത്താവുന്ന ഒരു കൂട്ടായ്മയായി ഇതിനെ ആക്കണമേ. എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി നന്മയിൽ വളരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അനുതാപമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. അതിൽ കൂടി പ്രകാശിക്കുവാൻ ഞങ്ങളിടയാക്കി തീർക്കണമേ. ഞങ്ങളുടെ നാവിലും ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ നോട്ടങ്ങളിലും ഒക്കെയും ദൈവത്വത്തിന്റെ നല്ല പ്രകാശങ്ങളെ പ്രതിഫലിപ്പിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ അനുഗ്രഹീതമായ ഒരു ചിന്ത പകർന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട അച്ഛനെ ഓർക്കുന്നു. അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ഭാവിയിൽ വിളിച്ചു വേർതിരിച്ച് മുന്നോട്ടു പോകുന്ന വൈദികന് ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപയും സംരക്ഷണവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പമായോ അധികമായോ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് സഹായിക്കുകയും സഹകരിക്കുകയും നേതൃത്വം നൽകിയെന്ന് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സകല വാങ്ങിപ്പോർക്കും സ്വർഗപുരുഷമില്ല ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്ന് വന്ന ആളെ സ്തുതിച്ചു കൊടുത്തുവാനായിട്ട് തന്നെ.
ഭാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധയുടെ സംബന്ധ ആവാസവും കാരുണ്യവും നാം ആവശ്യപ്പെട്ട എല്ലാ വിഷയങ്ങളോടുകൂടിയും നമ്മുടെ പ്രയർ ഗ്രൂപ്പിലൂടെയും ഇത് സംബന്ധിക്കുന്നവരെ സംബന്ധിക്കുന്നവരെല്ലാവരോടുകൂടിയും വിഷമിക്കുന്നതിലും പ്രയാസത്തിലൂടെ കടന്നു പോകുന്നതോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്ക് ഉണ്ടായിരിക്കുമാറാകണമേ.
സന്നേവാർന്ന് ശുശ്രൂഷ സംബന്ധിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, പ്രിയപ്പെട്ട മാമനച്ഛൻ, പി സി വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ സംബന്ധിച്ച എല്ലാ ആളുകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അപേക്ഷകളൊക്കെ ദൈവം ഉയരങ്ങളിൽ ശ്രദ്ധിക്കുകയും മാനിക്കുകയും ജീവനടയെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ അഡ്ജസ്റ്റേറ്റ് വെച്ച് മുതലുള്ള പ്രിയപ്പെട്ട മനോജ്, അതുപോലെ തന്നെ ബൈബിൾ വായിച്ച ജൂലിയാന്റി എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. ദൈവം ഇവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു.